നിന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയോടെ സ്ഥലം മുട്ടുന്നു. നിന്നെ വന്നിക്കുന്നവരുടെ ആവശ്യങ്ങളെ നീ വിരോധിക്കരുത്. ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയുടെ സഹായത്തിനായിട്ട് നിന്നെ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയോടെ സ്ഥലം കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. ദൈവമായ കർത്താവെ, കൃപയിൽ സ്മർശിക്കുന്നു. ഒരാഴ്ച കൂടെ ദൈവമേ സന്നിധിയിൽ ഒന്ന് ചൂടുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപേരളി ഞങ്ങളെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ദൈവം ഞങ്ങളുടെ വെത പഠന ക്ലാസ്സുകളെ തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ദൈവാത്മാവിൽ സ്വീകരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. നല്ല നിലത്ത് വീണവിച്ച പോലെ 30, 60, 100 മിനിറ്റായി ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവത്തിൽ നീ ഞങ്ങളെ ആക്കി തീർക്കണമേ. നശിക്കുന്ന അനുഭവത്തിലല്ല ദൈവമേ, അനേകർക്ക് പ്രയോജനം ചെയ്യുന്ന അനുഭവത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് തെളിക്കണമേ. ഞങ്ങൾക്ക് ദൈവവചനം പറയുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൽ ഞങ്ങൾക്ക് കേൾക്കുവാനും ദൈവാത്മാവിൽ സ്വീകരിപ്പാനും തക്കൊണ്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ ക്ലാസ്സിനെ ഓർക്കുന്നു. ദൈവമേ, ക്ലാസ് നയിക്കുന്ന കൊച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ക്രൂശിന്റെ മറവിൽ നിർത്തി ദൈവമേ, അവിടുത്തെ അനുഗ്രഹത്തിന്റെ ജീവന്റെ വചനങ്ങൾ ദൈവമേ ഞങ്ങളിലേക്ക് സന്നിഹിപ്പാകാൻ തക്കവണ്ണം പ്രിയമകളെ അവിടുന്ന് നീ അവിടുന്ന് നയിക്കണമേ. അവിടുന്ന് കൃപ കൊടുക്കണമേ. അവിടുത്തെ ക്രൂശിന്റെ മറവിൽ നിർത്തണമേ. ദൈവമേ, ഇന്നത്തെ ക്ലാസ് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. വിവിധ ക്ലാസുകൾ ഞങ്ങൾക്ക് നയിച്ചിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു ജീവിതത്തെ തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നടക്കുവാനായുള്ള അസംബ്ലി മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹരുമായി തിരുവാൻ സ്വർഗം സഹായിക്കണമേ. തിരുമേനിയുടെ യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ യാത്ര ചെയ്യുവാനും ദൈവമേറ്റം അനുഗ്രഹരുമായി ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകളും നയിപ്പാനും തക്കവണ്ണം പ്രിയ തിരുമേനിയോട് സഹായിക്കണമേ. ദൈവമർത്തരുടെ സമാജത്തിന്റെ വിവിധ നിലകളിൽ നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസന തലത്തിൽ നയിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റീജിയണൽ തലത്തിലും യൂണിറ്റ് തലങ്ങളിലും ഒക്കെ ഉള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ അംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹത്തിൻ്റെതായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങളുടെ രോഗത്തിലും ക്ഷീണത്തിലും ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറിയം നല്ല അംശം തിരഞ്ഞെടുത്തോടുത്ത് പാദപീഠത്തിങ്കിൽ ആയിരിക്കുന്നത് ദൈവമേറ്റം ശ്രേഷ്ഠമെന്ന് കരുതി ദൈവമേ ഞങ്ങളവിടുത്തെ പാദപീഠത്തിങ്കിലായിരിക്കുന്നു. ജീവന്റെ വചനങ്ങളെ കൽപ്പാൻ തക്കൊണ്ട് ഞങ്ങളവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സകലതും മറന്ന് പ്രാർത്ഥനയിൽ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളോടുന്നത് ആഗ്രഹമേ. അവിടെ എവിടെ ആയിരുന്നു കേൾക്കുന്ന എല്ലാ മനസ്സുകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. ശുശ്രൂഷ അനുഗ്രഹത്തിൻ്റെതായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും എന്നാളും സ്തുതിപ്പനായിട്ട് തന്നെ. ആമേൻ,
ആമേൻ.
ഓക്കെ,
പറ്റുമേ ക്ലാസ് എടുക്കാനായിട്ട് ക്ഷണിക്കുന്നു.
നമുക്ക് ക്ലാസ് തുടങ്ങാം. മനസ്സിട്ട അച്ഛൻ, തൻ്റെ മാമ, സ്നേഹമുള്ള സഹോദരിമാരെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ 12 മുതൽ 22 വരെയുള്ള 1 രാജാക്കന്മാരുടെ പുസ്തകത്തെ നമുക്ക് ഒന്ന് 3 തിരിക്കാം. അതിൽ ആദ്യത്തെ നേരത്തെ പറഞ്ഞതാണ്. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് 12, 13, 14 അധ്യായങ്ങൾ. അതിൽ രാജ്യം 2 വിഭജിക്കപ്പെടുന്നു. പുത്ര ശലോമന്റെ പുത്രനായ രഹബയാമിന്റെ കീഴിൽ യഹൂദ്യ രാജ്യവും ദാസനായ യെരോബെയാമിന്റെ കീഴിൽ ഇസ്രായേൽ രാജ്യവും എന്നിങ്ങനെ 2 രാജ്യങ്ങളാകുന്നു. അതിൽ ആ രാജാക്കന്മാര് യെരോബെയാമും രഹബെയാമും അവരുടെ സ്ഥാനം ഉറപ്പിച്ച് ഭരണം നടത്തുന്ന ആയിട്ടുള്ള കാര്യങ്ങളാണ് 12, 13, 14 കാണുന്നത്. 15, 16 ചാപ്റ്ററുകളിൽ 2 രാജ്യങ്ങളിലും തുടർന്നു വന്ന രാജാക്കന്മാർ, അതായത് യെരോബെയാമിനും രഹബെയാമിനും ശേഷം അതാത് രാജ്യങ്ങളിൽ വന്ന രാജാക്കന്മാരുടെ കാര്യങ്ങൾ പറയുന്നു. 17 മുതൽ 22 വരെയുള്ള ചാപ്റ്ററുകളിൽ ഇസ്രായേൽ രാജ്യത്തിലെ ആഹാബ് രാജാവിന്റെ ചരിത്രവും അവിടെ ഏലിയ പ്രവാചകൻ, ദൈവത്തിന്റെ വലിയ പ്രവാചകനായ ഏലിയ പ്രവാചകൻ തന്റെ പ്രവചനം നടത്തുന്നതും അതിനോടനുബന്ധിച്ചുള്ളതായ കാര്യങ്ങളുമാണ് 17 മുതൽ 22 വരെയുള്ള ചാപ്റ്ററുകൾ കാണുന്നത്. നമുക്കപ്പോ ഇന്ന് 12 അധ്യായം ആദ്യം പഠിക്കാം. ആ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഇതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുന്നു, നമ്മൾ ഈ പേരുകൾ കുറച്ചധികം വരുന്നത് കൊണ്ട് പ്രത്യേകം ഓർത്തിരിക്കണം. ശലോമോന്റെ ദാസനാണ് യരോബെയാം. അദ്ദേഹത്തിന്റെ രാജ്യം ഇസ്രായേലിലെ 11 ഗോത്രങ്ങളെയും ചേർത്തുള്ളതായ ഇസ്രായേൽ രാജ്യമാണ്. ശലോമോന്റെ പുത്രനാണ് രെഹബെയാം. ആ രെഹബെയാമിന്റെ കൂടെ യഹൂദ എന്ന ഒരൊറ്റ ഗോത്രം, അതായത് കർത്താവിന്റെ ഗോത്രം മാത്രമേ, അതായത് ദാവീദിന്റെ ഗോത്രം മാത്രമേ ഉള്ളായിരുന്നു. അതാണ് യഹൂദ്യ രാജ്യമായിട്ടും അറിയപ്പെടുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യം അത്യാവശ്യം നമ്മൾ ഓർത്തു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഈ 12 ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ രെഹബെയാം യഹൂദിയായുടെ രാജ മൊത്തത്തിൽ ഇസ്രായേലിന്റെ മൊത്തത്തിലുള്ള രാജാവായിട്ട് ഭരണമേൽക്കുകയാണ് ശലോമോന്റെ മകനായ രെഹബെയാം. എന്നാൽ ആളുകൾ അദ്ദേഹത്തിനെതിരായിട്ട് കൂട്ടം കൂടുന്നുണ്ട്. ആ കൂട്ടം കൂടലിന്റെ നേതാവായിട്ട് ശലോമോനെതിരായിട്ട് നേരത്തെ മുൻപന്തിയിൽ നിന്നിരുന്നതായ യരോബെയാം ഈജിപ്തിലേക്ക് ഒളിച്ചു പാർക്കുവാനായിട്ട് പോയിരുന്നു. പുതിയതായിട്ട് രെഹബെയാം ഭരണമേറ്റ ഉടനെ യരോബെയാമിനെ അവര് ഈജിപ്തിൽ നിന്നും വിളിച്ച് കൊണ്ടുവന്ന് തങ്ങളുടെ നേതാവാക്കുന്നു. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ സമാധാന ചിന്തകളുമായി രെഹബെയാം രാജാവിന്റെ അടുത്ത് എത്തുന്നു. പക്ഷെ ആ സമാധാന ചിന്തകളൊന്നും ഫലവത്തായില്ല. അങ്ങനെ 11 ഗോത്രങ്ങൾ ലഹളയൊക്കെ ഉണ്ടാക്കി വേറൊരു രാജ്യമായിട്ട് മാറുന്നു. അവരുടെ നേതാവായിട്ട് യരോബെയാം അവരുടെ രാജാവായിട്ട് പിന്നീട് മാറുകയും ചെയ്യുന്നു. ഇതിനെ ഒന്ന് തകർക്കുവാനായിട്ട്, യരോബെയാമിന്റെ കീഴിലുള്ളതായ ഈ രാജ്യത്തെ ഒന്ന് തകർക്കുവാനായിട്ട് രെഹബെയാം ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലൊക്കെ അദ്ദേഹം പരാജയപ്പെടുന്നു. രണ്ടാമത് വീണ്ടും ശക്തമായിട്ട് ഒന്നുകൂടി ശ്രമിക്കുന്നെങ്കിലും അത് ദൈവത്തിന്റെ ഹിതം അല്ല എന്ന് പ്രവാചകൻ മുഖാന്തരം മനസ്സിലാക്കുകയും തിരിച്ച് പോരുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും രണ്ട് സെപ്പറേറ്റ് രാജ്യങ്ങളായി. അങ്ങനെ യരോബെയാം ഇസ്രായേലിന്റെ രാജാവായിട്ട് ഭരിക്കുമ്പോൾ അദ്ദേഹം ജനത്തെ വിഗ്രഹാരാധനയിലേക്ക് നയിക്കുന്നു. ഇത്രയും കാര്യങ്ങളായി ചാപ്റ്റർ 12 കാണുന്നത്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ, രെഹബെയാം തന്റെ സ്വന്തം ഈ ശലോമോൻ എന്ന ഗ്രേറ്റർ രാജാവിന്റെ പുത്രനാണെങ്കിൽ പോലും തന്റെ സ്വന്തം ജനത്താൽ ത്യജിക്കപ്പെട്ട് സ്വന്തം ഗോത്രത്തിന്റെ മാത്രം രാജാവായിട്ട് ചുരുക്കപ്പെടുന്നു. അതേസമയം അതിന്റെ ആ ചാപ്റ്ററിന്റെ അധ്യത്തിലേക്ക് വരുമ്പോ യരോബെയാം രാജാവ് സത്യദൈവത്തോടുള്ള ആരാധനയെ വിട്ടുകളഞ്ഞ് ആ യരോബെയാമും സ്വയം ബലഹീനനാക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 4:10 വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, അവർ ഭക്ഷിച്ചാലും തൃപ്തി പ്രാപിക്കുകയില്ല, സ്ത്രീ സംഘം ചെയ്താലും പെരുകുകയില്ല, യഹോവയെ കൂട്ടാക്കുന്നത് അവർ വിട്ടുകളഞ്ഞല്ലോ എന്ന്. അപ്പൊ യഹോവയുടെ കൂടെ അല്ലാത്തവർക്കൊക്കെയും നാശങ്ങളും സന്തതി പരപകരുകളൊന്നും ഇല്ലാതെയാകും എന്നുള്ളതാണ് അവിടെ ഹോശേയ പ്രവാചകൻ സൂചിപ്പിക്കുന്നത്. ധാരാളം ഭാര്യമാരും വെപ്പാട്ടികളും ഒക്കെ ഉണ്ടായിട്ടും തന്റെ പിൻഗാമിയായിട്ട് രാജാവാക്കപ്പെടുന്ന ശലോമോന്റെ പുത്രൻ രെഹബെയാം ഒരു കഴിവുറ്റ ഭരണാധികാരിയോ ഞാൻ ശലോ പിതാവിനെ പോലെ ജ്ഞാനസമ്പന്നനായ ഒരു നേതാവോ ഒന്നുമല്ല. അദ്ദേഹം കിരീടധാരണം നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെടുന്നെങ്കിലും അത് പ്രാവർത്തികമാകുന്നത് വളരെ കഴിഞ്ഞ് മാത്രമാണ്. അതുപോലെ തന്നെ ശലോമോന്റെ രാജസദസ് എന്ന് പറയുന്നത് പണ്ഡിത സദസ്സായിരുന്നു. എല്ലാ രീതിയിലും സമ്പന്നമായിരുന്നു. കലാകായിക ഭരണ നേട്ടങ്ങളിലും എല്ലാം സമ്പന്നമായിരുന്ന ഒരു രാജസദസ്സായിരുന്നു. ഇവരുടെയൊക്കെ സന്നിധി ഈ രാജസദസ്സിൽ വളരെ ഓമനയായിട്ട് വളർന്നായിരുന്നു എങ്കിൽ പോലും രെഹബെയാമിന് ഒരു ഫലപ്രദനായ രാജാവായിട്ട് തീരുവാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും നോക്കാം, ചാപ്റ്ററിൽ ആദ്യം നോക്കാം. 12 തുടങ്ങുന്ന ഇങ്ങനെയാണ്, രെഹബെയാമിനെ രാജാവാക്കേണ്ടതിന് എല്ലാ ഇസ്രായേലും ശേഖേമിൽ വന്നിരുന്നത് കൊണ്ട് അവനും ശേഖേമിൽ ചെന്നു. അവൻ നെബാത്തിന്റെ മകനായ യരോബെയാം മിസ്രയീമിൽ അത് കേട്ടാറേ. ശലോമോൻ രാജാവിന്റെ സന്നിധിയിൽ നിന്ന് യരോബെയാം മിസ്രയീമിൽ ഓടിപ്പോയി. അവിടെ പാർത്തിരിക്കുമ്പോൾ അവർ ആളയച്ച് അവനെ വിളിപ്പിച്ചിരുന്നു. ഇങ്ങനെ തുടങ്ങി ഞാനത് മുഴുവൻ വായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇസ്രായേൽ രാജ്യത്തിലെ ജനമെല്ലാമാണ് ഈ ശേഖേം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഒന്നിച്ചു കൂടുന്നത്. അത് ശേഖേം എന്ന് പറയുന്നത് കൂടുതലും യഹൂദ്യ ഗോത്രം താമസിക്കുന്ന സ്ഥലമല്ല, മറ്റു ഗോത്രങ്ങൾ താമസിക്കുന്നതിന്റെ ഒരു സെന്ററായിട്ട് വരുന്ന സ്ഥലമാണ് ഈ ശേഖേം എന്ന് പറയുന്നത്. ഈ ശേഖേമിലാണ് ഇവരെല്ലാവരും ഒന്നിച്ചു കൂടിയത്. ശേഖേമിനെ പറ്റി തന്നെ ചിന്തിക്കുമ്പോൾ അതിനെ പറ്റി ഒരു അപകട സൂചനയും വിജയ സൂചനയും ഒക്കെ നൽകുന്ന ഒരു പ്രദേശമാണ് ശേഖേം. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ അബീമലേക്ക് സ്വയം രാജാവായിട്ട് പ്രഖ്യാപിക്കുകയും രാജ്യത്വത്തിന് പിന്നീട് അവകാശികളായി വരുന്ന എല്ലാവരെയും കൊല്ലുകയും ചെയ്യുന്നത് ഈ ശേഖേമിൽ വെച്ചാണ്. അതുപോലെ തന്നെ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 1-ാം വാക്യത്തിൽ ജനത്തെ കൂട്ടി വരുത്തി യോശുവ ജനത്തെ എല്ലാം കൂട്ടി വരുത്തി തങ്ങൾ പുറപ്പെട്ടു വന്നതിന് ശേഷം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതിന് ശേഷം ഞങ്ങളുടെ പുതിയ രാജ്യമായ ഇസ്രായേലിനെ പ്രഖ്യാപിക്കുന്ന ഒരു നല്ല അനുഭവവും ഈ ശേഖേമിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ശേഖേമിലാണ് രഹബിയാം കിരീടാധാരണം നടത്തുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏതായാലും ഈ ശലോമോന്റെ പുത്രനായിട്ടുള്ള ഈ രഹബിയാം രാജാവാകുന്ന അറിഞ്ഞ് മറ്റു 11 ഗോത്രക്കാര് ഒളിവിൽ പാർത്തിരുന്ന യരോബിയാമിനെ തിരിച്ച് ഈജിപ്തിൽ നിന്ന് തിരിച്ചു വഴിഞ്ഞു. അങ്ങനെ ഈ ഈ എതിരാളികളെല്ലാം കൂടി ശലോമോന്റെ പുത്രനായ രഹബിയാമിന്റെ അടുത്ത് എന്ന് തങ്ങളുടെ ഡിമാൻഡ് രാജാവിനോട് പറയുകയാണ്. അവരുടെ അവർ പറഞ്ഞത് ഇപ്രകാരമാണ്. അവര് നമ്മൾ 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നു, നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു, നിന്റെ അപ്പന്റെ കഠിന വേലയും അവർ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള നുകവും നീ ഭാരം കുറച്ചു തരയണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. ഇതാണ് രഹബിയാം രാജാവിനോട് ജനം ഈ 11 ഗോത്രത്തിലെ ജനം ചെന്ന് പറഞ്ഞത്. നമ്മൾ നോക്കുമ്പം ശലോമോന്റെ കാലത്ത് അങ്ങനെ ഒരു ഭാരമുള്ള നുകമോ കഠിന വേലയോ ഒന്നും രാജാവ് ജ്ഞാനികൾ ഞാനിയായ ശലോമോൻ ജനത്തിന് കൊടുത്തിരുന്നില്ല എന്ന് നമുക്ക് കാണാം. നേരത്തെ ഉള്ള അധ്യായങ്ങളിലൊന്നും അതിന്റെ സൂചന കാണുന്നില്ല. അമിതമായിട്ടുള്ള ഒരു കരപ്പിരിവോ അടിമപ്പണിയോ ഒന്നും അവരെ കൊണ്ട് ചെയ്യിച്ചിരുന്നതായിട്ട് വായിക്കുന്നില്ല. അവരെല്ലാം വളരെ നല്ല നിലയിൽ ജീവിക്കുന്നതായിട്ടാണ് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ വായിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഘടിത വിഭാഗത്തിന്റെ വാദം ശരിയാണെന്ന് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്ന സംഗതി, ശലോമോൻ അന്യ സ്ത്രീകളെയൊക്കെ വിവാഹം കഴിച്ചിരുന്നത് കൊണ്ട് അന്യ മതങ്ങളുടെ സ്വാധീനം ഈ രാജ്യത്തുണ്ടായി. അങ്ങനെ തങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ഒക്കെ വിപുലപ്പെടുത്തുവാൻ ജനങ്ങൾ ആഗ്രഹിച്ചു. വ്യക്തിപരമായിട്ടുള്ള മതം ഏതാണെന്ന് തിരഞ്ഞെടുക്കാനായിട്ടുള്ളതായ ആ സ്വാതന്ത്ര്യമൊക്കെ അവർ ആഗ്രഹിച്ചു എന്ന് വേണം കരുതാൻ. അപ്പൊ സ്വാർത്ഥത കൂടി ഒട്ടും പോലും പണം ഗവൺമെന്റിനെ കൊടുക്കുന്നതിന് രാജാവിന് കൊടുക്കുന്നതിന് ജനം തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് മുഖം കഠിനമാണ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മതത്തിന്റെ നിയന്ത്രണം ഇസ്രായേൽ യഹൂദ മതത്തിന്റെ ആ നിയന്ത്രണം അവരിൽ നിന്ന് മാറ്റണം. ദൈവത്തെ ഹോവയായ ദൈവത്തെ ആരാധിക്കണമോ വേണ്ടയോ എന്നവർ സ്വയം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം മറ്റേ യവന രാജ്യത്തെയൊക്കെ പോലെ തങ്ങൾക്ക് വേണം എന്നൊക്കെ ആയിരിക്കണം ഇവര് ഉദ്ദേശിച്ചത്. അവർക്ക് അതിന് ആ സമയത്ത് തന്നെ മറുപടി കൊടുക്കാതെ നിങ്ങൾ 3 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാനായിട്ടുള്ള ഒരു മറുപടിയാണ് രഹബിയാം കൊടുക്കുന്നത്. അദ്ദേഹം എന്ന് പറഞ്ഞു, നിങ്ങൾ പോയി 3 ദിവസം, 5-ാം വാക്യം, നിങ്ങൾ പോയി 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞു. എന്നിട്ട് താഴോട്ടുള്ള ഭാഗത്ത് കാണുന്നത് രാജാവ് ഒരു മണ്ടത്തരം അവിടെ കാണിച്ചത്. കാരണം അവർ പോയി അവരുടെ ചിന്തകളൊക്കെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതിനും ഒന്നുകൂടി കൂടി ആലോചിക്കുന്നതിനും ഒക്കെ അവർക്ക് സമയം ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഈ 3 ദിവസത്തെ ഇടവേളയിൽ തന്റെ പിതാവിന്റെ രാജസദസ്സിൽ ഉണ്ടായിരുന്നവരായ വൈസി എന്നവരായ വൃദ്ധ ഉപദേശക വൃന്ദത്തോട് രാജാവ് ഇതിനെന്താണ് ഈ ജനത്തിന് മറുപടി കൊടുക്കേണ്ടു എന്ന് ചോദിച്ചു. അവർ കൊടുത്ത ഉപദേശം നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ജനത്തിന് വഴിപ്പെട്ട്, 7-ാം വാക്യം, ഈ ജനത്തിന് വഴിപ്പെട്ട് അവരെ സേവിച്ച് അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും എന്നാണ് ആ വൃദ്ധ ആലോചനാ സംഘം രഹബിയാമിന് കൊടുത്ത ഉപദേശം. അപ്പം ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളെ വീണ്ടും പ്രകോപനത്തിന് വഴി തുറന്നു കൊടുക്കാതെ കൂടെ നിർത്തുക എന്നൊരു പ്രായോഗിക ബുദ്ധിയാണ് ഈ വൃദ്ധന്മാര് പറഞ്ഞു കൊടുക്കുന്നത്. ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായം ചെവിക്കൊള്ളാതെ രഹബിയാം എന്ത് ചെയ്തു, തന്റെ കൂടെ വളർന്നു വന്നവരായ യൗവനക്കാരോട് അഭിപ്രായം ചോദിച്ചു. അതില് യൗവനക്കാര് നീ ഇപ്രകാരം മറുപടി പറയണം എന്നാണ് രഹബിയാമിന് ഉപദേശം കൊടുക്കുന്നത്. ഈ ജനത്തോട് 10-ാമത്തെ വാക്യം, എന്റെ ചെറുവിരൽ എന്റെ അപ്പന്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും, എന്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വെച്ചിരിക്കേ, ഞാൻ നിങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടും. എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ദണ്ണിപ്പിച്ചു, ഞാനോ തേളുകളെ കൊണ്ട് നിങ്ങളെ ദണ്ണിപ്പിക്കും എന്നിങ്ങനെ നീ ഉത്തരം പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതായിരുന്നു അവര് പറഞ്ഞത്. ഏതായാലും നമുക്ക് നമ്മൾ കാണുന്നു ആ പ്രായമുള്ളവരെ ഒരു 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 ഐഡിയ പറഞ്ഞു കൊടുത്തെങ്കില് പറയേണ്ട വാചകം സഹിതമാണ് യൗവനക്കാര് പറഞ്ഞു കൊടുക്കുന്നത്. ഏതായാലും 3 ദിവസം കഴിഞ്ഞ് വന്നപ്പോ രാജാവ് ഈ യൗവനക്കാര് മറ്റേ തള്ളിക്കളഞ്ഞിട്ട് യൗവനക്കാര് പറഞ്ഞ മറുപടിയാണ് കൊടുത്തത്. അപ്പം അഹിയാ പ്രവാചകൻ മുഖാന്തരം ദൈവം യരോബെയാം എന്ന ശലോമോന്റെ ദാസന് കൊടുത്ത അരുളപ്പാട് പ്രാവർത്തികമാകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. കഴിഞ്ഞ അധ്യായം, അതായത് 12-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തില് അത് കാണുന്നുണ്ട്. അഹിയാ പ്രവാചകൻ യരോബെയാമിനെ ചെന്ന് കാണുകയും ആ കാണുമ്പോൾ പറയുന്നുണ്ട്, ശലോമോന്റെ രാജ്യത്വം അവരുടെ ഗൃഹത്തിൽ നിന്നും എടുത്ത് നിനക്ക് തരേണ്ടതാണ് എന്ന് 11-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. 29-ാമത്തെ വാക്യം ഞാൻ അതൊന്ന് വായിക്കാം. ആ കാലത്ത് ഒരിക്കൽ യരോബെയാം യെരുശലേമിൽ നിന്ന് വരുമ്പോൾ, 11-ാം അധ്യായം 29-ാം വാക്യം, ശീലോന്യനായ അഹിയാ പ്രവാചകൻ വഴിയിൽ വെച്ച് അവനെ കണ്ടു. അവനൊരു പുതിയ അങ്കി ധരിച്ചിരുന്നു. രണ്ടുപേരും വയലിൽ തനിച്ചായിരുന്നു. അഹിയാവ് താൻ ധരിച്ചിരുന്ന പുതിയ അങ്കി പിടിച്ച് 12 ഖണ്ഡമായി കീറി യരോബെയാമിനോട് പറഞ്ഞു, എന്തെന്നാൽ 10 ഖണ്ഡം നീ എടുത്തുകൊള്ളുക. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ രാജ്യത്വം ശലോമോന്റെ കയ്യിൽ നിന്ന് പറിച്ചു കീറി 10 ഗോത്രം നിനക്ക് തരുന്നു. എന്നാൽ എന്റെ ദാസനായ ദാവീദിൻ നിമിത്തവും ഞാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത യെരുശലേം നഗരം നിമിത്തവും 1 ഗോത്രം അവന് ഇരിക്കും. അപ്പൊ അങ്ങനെ അത് സംഭവിക്കുക. ഇവിടെ ഈ ഒരു മറുപടി കിട്ടുന്നത് തുടർന്ന് ഈ ആളുകള് ശലോമോനിൽ നിന്നും പിന്മാറി തങ്ങളുടേതായ സ്വന്ത രാജ്യമായിട്ട് മാറുന്നു. നമുക്ക് തോന്നും ഇത് എന്താ, എന്തുകൊണ്ടാ ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? അപ്പം വിധി എന്നൊന്ന് പറയുന്നുണ്ടോ? ദൈവം നേരത്തെ നിശ്ചയിച്ചതിന് പ്രകാരം കാര്യങ്ങൾ നടക്കുകയാണോ എന്നൊക്കെ നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ ഈ വിധി എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ചിന്താധാരയാണ്. ക്രിസ്തീയ ചിന്താഗതിയിൽ വിധി എന്നില്ല. നമ്മൾ ദൈവത്തിന്റെ സ്വഭാവത്തെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ദൈവത്തിന്റെ മുന്നറിവും ദൈവത്തിന്റെ മുൻനിശ്ചയവും എല്ലാ കാര്യങ്ങളും എങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെ പറ്റി, ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ദൈവത്തിന് മുന്നറിവുണ്ട് എല്ലാ കാര്യങ്ങളും. പക്ഷെ അത് അപ്രകാരം തന്നെ സംഭവിക്കണം എന്ന് ദൈവം നിശ്ചയിച്ചിട്ടില്ല. മനുഷ്യൻ തങ്ങളിൽ ഉണ്ടാകുന്ന അനുതാപവും പാപബോധവും ഒക്കെ സംഭവിക്കുമ്പോൾ ദൈവം തന്റെ പല കാര്യങ്ങളും നേരത്തെ സംഭവിക്കുമെന്ന് ഉറച്ചിരുന്നതായ കാര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്നു എന്നുള്ളത് നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പൊ എല്ലാ കാര്യങ്ങളും എങ്ങനെ സംഭവിക്കണമെന്ന് ദൈവത്തിന് അറിയാം, പക്ഷെ അത് അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. തന്റെ പ്രിയപ്പെട്ട സ്വന്തം ജനത്തിന് തന്റെ പ്രവാചകന്മാരിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നമേ അറിയിച്ചു കൊടുക്കും. അവ അനുഭവിക്കാത്ത അവസ്ഥയിലാണ് ആപത്തുകൾ വന്നു ഭവിക്കുന്നത്. അപ്പൊ നിനവയെ പറ്റിയുള്ള നിനവയുടെ വരാൻ പോകുന്ന ആപത്തിനെ പറ്റി യോനാ പ്രവാചകൻ മുഖാന്തരം അറിയിക്കുന്നുണ്ട്. അവരനുദപിച്ചുകൊണ്ട് അവരുടെ അടുക്ക് വരുത്തും എന്ന് വിചാരിച്ചിരുന്നതായ ആ വലിയ അപകടത്തിൽ നിന്ന് അല്ലെ ആപത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്നു. ഇവിടെ സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ് പണത്താലും സൗകര്യങ്ങളാലും മതിമറന്ന ജനത്തെ പ്രതികാര പ്രവർത്തനങ്ങൾക്ക് വിടുന്നത് ബുദ്ധിയല്ല എന്നുള്ള പക്വമായ നിർദ്ദേശം വൃദ്ധന്മാർ മുഖാന്തരം ദൈവൻ രാജാവിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ രഹബെയാം രാജാവ് അത് സ്വീകരിക്കുന്നില്ല. തന്റെ സ്വതന്ത്ര ബുദ്ധി ഫ്രീ വിൽ ഉപയോഗിക്കുന്നതിൽ അദ്ദേഹം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിന് പകരം സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചു. അത് അദ്ദേഹത്തിന് വിനയായിട്ട് തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 16-24 വരെയുള്ള ആ ഭാഗം ഒന്ന് നോക്കാം. തങ്ങൾക്ക് ലഭിച്ച രാജ മറുപടിയോട് വളരെ ദേഷ്യത്തോടെയാണ് ഈ ജനം പ്രതികരിക്കുന്നത്. അവര് 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ദാവീദിങ്കൽ ഞങ്ങൾക്ക് എന്ത് ഓഹരിയുള്ളൂ? ഇശായിയുടെ മകങ്ങൾ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ. ഇസ്രായേലെ നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയിക്കൊള്ളുവിൻ, ദാവീദേ നിന്റെ ഗൃഹം നോക്കിക്കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു. ഇസ്രായേൽ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി. സോ അവർക്ക് അതിന് രാജാവിന്റെ മറുപടിയിൽ, അതായത് ഇത് വളരെയധികം ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കും എന്നുള്ള ഒരു മറുപടിയാണ് കൊടുത്തത്. അതിനവർ ദേഷ്യപ്പെട്ടു. ഇപ്പം ഈ ജനം വളരെ അഹങ്കാരത്തോടുകൂടി തന്നെയാണ് മറുപടി പറയുന്നത്. ഈ മറുപടിയിൽ നമുക്ക് തോന്നും നാടൻ ഭാഷയെ പറഞ്ഞാൽ അപ്പൻ ദാവീദിനെ തന്നെ തന്റെ അപ്പന് വിളിക്കുന്നത്, ഈശായിയുടെ മകൻകൾ ഞങ്ങൾക്ക് എന്ത് ഓഹരിയുള്ളൂ എന്നാ പറയുന്നത്. അപ്പം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്ര വലിയൊരു സമ്പൽ സമൃദ്ധമായ രാജ്യമായ ഇസ്രായേലിനെ വളർത്തിയെടുത്തത് ദാവീദ് രാജാവാണ്. അതിന്റെ കീർത്തി ലോകമെങ്ങും വ്യാപിപ്പിച്ചത് ശലോമോൻ രാജാവുമ. എന്നാൽ ഇതൊക്കെ വളരെ പെട്ടെന്ന് ഈ പിന്തലമുറക്കാർ മറക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു നന്ദികെട്ട ജനത്തെ ഇവിടെ കാണാം. സമ്പൽ സമൃദ്ധവും സുഖ സൗകര്യങ്ങളും ഒക്കെ കൂടി കൂടുതലാകുമ്പോൾ കടന്നു വന്നതായ വഴികൾ മറക്കുന്ന ദൈവത്തെ നമ്മുടെ ഇന്നത്തെ തലമുറയിൽ എന്നതുപോലെ തന്നെ അന്നത്തെ തലമുറയിലും അത് കാണാം. പിന്നീട് രണ്ട് ദിനവൃത്താന്തം 13 അധ്യായം, അതായത് രാജാക്കന്മാരുടെ ചരിത്രം പറയുന്ന പുസ്തകങ്ങൾ ആ ദിനവൃത്താന്തങ്ങളുടെ എല്ലാം, അതിൽ രെഹബെയാമിന്റെ മകനായ അബിയാം ഈ ജനത്തെ, അതായത് ഈ 11-10 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന ജനത്തെ ഓർപ്പിക്കുന്നുണ്ട്. 13:5 വാക്യം, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇസ്രായേലിലെ രാജ്യത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിന് അവനും അവന്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്കും നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതല്ലയോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം. പക്ഷെ അതിൽ നിന്നും മാറിപ്പോയത് അല്ലേ എന്ന് ഈ രെഹബെയാമിന്റെ പുത്രനായ അബിയാവ് പിന്നീട് വരെ ഓർപ്പിക്കുന്നുണ്ട്. ഏതായാലും ദൈവത്തിന്റെ ഈ വാക്സത്വം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച അധ്യായങ്ങളിൽ എല്ലാം ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിന്റെ സിംഹാസനത്തിൽ നിനക്ക് ഒരു സന്തതി ഇരിപ്പാനായിട്ടുള്ള അവസ്ഥ ഉണ്ടാകും. എന്നുള്ളത് ചെയ്തില്ല എങ്കിൽ അങ്ങനെ കാണുകയില്ല എന്നുള്ളത് ശലോമോനോട് തന്നെ പല തവണ ദാവീദിനോടും പറഞ്ഞതായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച അധ്യായങ്ങളിലൊക്കെ തോന്നുന്നുണ്ട്, വായിക്കുന്നുണ്ട്. മനുഷ്യർക്കപ്പോ സ്വന്തം ബുദ്ധിയിൽ തോന്നുന്ന കാര്യത്തിന്റെ തിരികേടാ ഇവിടെ നമ്മൾ കാണുന്നത്. ക്രിസ്ത്യൻ സഭയുടെ തന്നെ വിഭജനങ്ങൾ ഉണ്ടായത് ഇതുപോലെ സ്വന്തം ബുദ്ധിയിൽ മനുഷ്യനെ ആശ്രയിക്കുന്നതുണ്ടാകും. ഈ ഒരു കുഴപ്പമാണ് ഈ രാജാക്കന്മാർക്കും സംഭവിക്കുന്നത്. ദൈവത്തിന് സ്പേസ് കൊടുക്കുവാൻ ആരും തയ്യാറാകുന്നില്ല. ദൈവത്തിന്റെ ഇഷ്ടത്തെ മനുഷ്യൻ തന്നെ അങ്ങ് രൂപപ്പെടുത്തിയിട്ട് അത് അങ്ങനാണ് എന്ന് ദൈവത്തിന്റെ ഇഷ്ടമെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു. സഭകളൊക്കെ മാറിപ്പോകാൻ കാരണമെന്ന് പറയുന്നത് ഈ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചത് കൊണ്ടാണ്. അപ്പം ഇവിടെ സ്വന്തം ഇഷ്ടമാകുന്ന ഒരു വിഗ്രഹാരാധന നമ്മൾ തന്നെ നടത്തുക, നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ നമ്മൾ ദൈവമാക്കുന്നു, അങ്ങനെ ഒരു വിഗ്രഹാരാധന യഥാർത്ഥത്തിൽ നടക്കുക. ഹോശേയയുടെ പുസ്തകം 8:3 വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, ഇസ്രായേൽ നന്മയായതിനെ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു, ശത്രു അവനെ പിന്തുടരട്ടെ, അവർ രാജാക്കന്മാരെ വാഴിച്ചു ഞാൻ മുഖാന്തരമല്ലതാനും, ഞാൻ അറിയാതെ പ്രഭുക്കന്മാരെ അവർ നിയമിച്ചിരിക്കുന്നു, അവർ ഛേദിക്കപ്പെടേണ്ടതിന് വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും തങ്ങൾക്ക് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി, ശമറിയെ നിന്റെ പശുക്കിടാവിനെ അവർ ഊർക്കുന്നു. അപ്പം ഇങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് യഹോവയായ ദൈവം അരുളി ചെയ്തിരിക്കുന്നതാണ് ഇസ്രായേൽ ജനത്തോട് ഇത് ഹോശേയ പ്രവാചകനിലൂടെ. അപ്പൊ ദൈവത്തിന്റെ ഹിതത്തിൽ നിന്നും വ്യത്യാസമായിട്ടാണ് ഇവർ ഈ രാജാക്കന്മാരെയൊക്കെ വാഴിക്കൽ നടത്തുക എന്ന് നമുക്ക് മനസ്സിലാകാം. ഏതായാലും ഈ 11 ഗോത്രങ്ങൾ, അതായത് ഈ രെഹബെയാമിനെ വിട്ടുപോയി 11 ഗോത്രങ്ങൾ പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഇത് ലോകത്തിൽ എവിടെയാണെന്ന് പോലും അറിയാത്ത വിധത്തിൽ അവർ ചിതറിക്കപ്പെട്ടു, യഹോവയുടെ വാക്കുകൾ അനുസരിക്കാത്തതുകൊണ്ട് ചിതറിക്കപ്പെട്ടു പോയിരിക്കുക. യഹൂദ രാജ്യം മാത്രമാണ് ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്നത്, ബാക്കി 11 ഗോത്രങ്ങൾ എവിടെയെന്ന് പോലും അറിയുന്നില്ല. പിന്നീട് നമ്മൾ വായിക്കുന്നത് യഹൂദ ചരിത്രമാണ്. അതിൽ രെഹബെയാം യഹൂദ ഗോത്രത്തിന് മാത്രം രാജാവായിട്ട് തീരുന്നു. താഴെ ഇങ്ങോട്ട് പോരുമ്പോ 18 വാക്യത്തിൽ, പിന്നെ രെഹബെയാം രാജാവ് ഊഴിയവേലയ്ക്ക് മേൽവിചാരകനായ അദോരാമിനെ അയച്ചു, എന്നാൽ ഇസ്രായേലൊക്കെയും അവനെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. രെഹബെയാം രാജാവോ വേഗത്തിൽ രഥം കയറി യെരുശലേമിലേക്ക് ഓടിപ്പോകുന്നു. അപ്പം ഈ ഒരു ലഹള നടന്നു, ഇവര് രാജാവിനെ സ്വീകരിക്കുവാൻ കൂട്ടാക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ രാജാവ് ഒരു രഹബയാം രാജാവ് ഒരു ശ്രമം നടത്തുകയാണ്. തന്റെ മെയിൻ മിനിസ്റ്ററായിട്ട് വെച്ചിരുന്ന അദോരയും അദോരാം എന്ന് പറയുന്ന ആളെ ഇവരുടെ ഇടയിലേക്ക് അയക്കുന്നു. എന്നാൽ ആ അദോരാമിനെ അവര് കല്ലെറിഞ്ഞ് കൊല്ലുകയാ ചെയ്യുന്നു. ജനത്തിന് അത്രമാത്രം രഹബയാം രാജാവിനോട് എതിരായിരുന്നു. ഉടനെ രാജാവ് രഥം കയറി ശേഖേമിൽ നിന്ന് തിരിച്ച് ഇസ്രായേലിലേക്ക് ജെറുസലേമിലേക്ക് തന്റെ പിതാവിന്റെ തലസ്ഥാന നഗരിയിലേക്ക് തിരിച്ചോടിപ്പോരുകയാണ്. ശേഖേം എന്ന് പറയുന്നത് മറ്റ് 11 ഗോത്രങ്ങളുടെ ഇടയിലുള്ള ഒരു പട്ടണമായിരുന്നു. അപ്പൊ തനിക്ക് അവിടെ സ്വാധീനമില്ല എന്ന് രാജാവിന് വ്യക്തമായിട്ട് മനസ്സിലായി. രാജാവ് തിരിച്ച് തന്റെ പിതാവിന്റെ ആസ്ഥാനമായ ജെറുസലേമിലേക്ക് ഓടിപ്പോരുന്നു. രാജാവ് അവിടെ നിന്ന് ഓടിപ്പോയതിനു ശേഷം ഈ 10 ഗോത്രക്കാരിലെ 11 ഗോത്രക്കാരിൽ ചേർന്ന ബെന്യാമിന്റെ പകുതി ഗോത്രം മറ്റവരുടെ കൂടെ നിൽക്കുന്നത്, അതുകൊണ്ട് അത്രയും 10 പറയുന്നേ. ഈ 11 ഗോത്രങ്ങളും കൂടെ ചേർന്ന് യെരോബെയാമിനെ, അതായത് ഈജിപ്തിൽ നിന്ന് വിളിച്ചു വരുത്തിയായിരുന്നു. അവിടെ വെച്ച് ഇസ്രായേൽ എന്ന പുതിയ രാജ്യം രൂപീകരിച്ച് അവരുടെ രാജാവാക്കി മാറ്റുന്നു. പിന്നീട് താഴോട്ട് വരുമ്പോ തിരികെ യെരുശലേമിലെത്തിയ യെരോബെയാം വീണ്ടും ഒരു സൈന്യത്തെ എല്ലാം 180,000 സൈനികരുള്ള ഒരു സൈന്യത്തെ ചേർത്ത് ശക്തമാക്കിയിട്ട് രാജാവ് പ്രബലനായിട്ട് വീണ്ടും ഈ യെരോബെയാമിന്റെ നേതൃത്വത്തിലുള്ള 10 ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന അവസരത്തിൽ 22 വാക്യം, എന്നാൽ ദൈവപുരുഷനായ ശെമയ്യാവിന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ ശലോമോന്റെ മകനായി യഹൂദ രാജാവായ രെഹബെയാമിനോടും യഹൂദയുടെയും ബെന്യാമീന്റെയും സകല ഗൃഹത്തോടും ശേഷം ജനത്തോടും പറക, നിങ്ങൾ പുറപ്പെടരുത്, നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യുകയും അരുത്, ഓരോരുത്തൻ താന്താന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുകയും, ഈ കാര്യം എന്റെ ഹിതത്താൽ ഉണ്ടായിരിക്കുന്നു എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു. അവിടെ പറയുന്ന പ്രവർത്തിക്കുന്ന പ്രവാചകൻ ശെമയ്യ പ്രവാചകനാണ്. അങ്ങനെ ഇത്രയും നല്ല ഒരു സൈന്യ ബലം ഒക്കെ ഉണ്ടായിട്ടും മാനുഷിക ബുദ്ധിക്കനുസരിച്ച് വിജയിക്കാൻ നല്ല സാധ്യതയുമുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും ഈ ദൈവത്തിന്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ അവിടെ പോകണ്ട, ഇതെന്റെ ഹൃദപ്രകാരം സംഭവിച്ചിരിക്കുന്നതാണെന്ന് പറയുമ്പോൾ ഇവിടെ രെഹബെയാം രാജാവ് ദൈവത്തിന്റെ ഹിതം സ്വീകരിക്കുവാൻ സന്നദ്ധനാകുന്നു. പ്രവാചകന്റെ ഉപദേശത്തിന് അനുസരിച്ച് അവര് അവിടേക്ക് യുദ്ധം ചെയ്യുവാനായിട്ട് പോകുന്നില്ല. മാനുഷിക ചിന്തയിൽ ഒരു വിജയമുറപ്പാണ്, എന്നാൽ പോലും അദ്ദേഹം അങ്ങനെ ചെയ്യുന്നില്ല. പിന്നീട് നമ്മൾ ഇദ്ദേഹത്തിന്റെ മകനായ അബിയാവിന്റെ കാലത്ത് ഇതിന്റെ പകുതി, അതായത് യെരോബെയാമിന്റെ കൂടെ 400,000 സൈന്യമേ ഉള്ള, യെരോബെയാമിന്റെ കൂടെ 800,000 സൈനികരുണ്ടെങ്കിൽ പോലും ഈ അബിയാവിന്റെ പക്ഷത്ത് 400,000 ഉണ്ടായിട്ട് പോലും അവരെ ജയിക്കുന്നതായിട്ട് 2 13 കാണുന്നുണ്ട്. അപ്പം ഇരട്ടി സൈന്യത്തെ പകുതി സൈന്യം വെച്ച് അദ്ദേഹം തോൽപ്പിക്കുന്നു ഈ പുത്രനായ അബിയാരാജ. അപ്പം മനുഷ്യ ബുദ്ധിക്ക് അനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കുന്നത്, ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും അദ്ദേഹം അവിടെ യുദ്ധം ചെയ്യുവാൻ, യെരോബെയാമിനെതിരെ യുദ്ധം ചെയ്യുവാൻ പോകുന്നില്ല. ജനമെല്ലാം തിരിച്ചു പോരുന്നു. 25 വാക്യത്തിൽ, അനന്തരം യെരോബെയാം എഫ്രയീം മലനാട്ടിൽ ശേഖേം പണിത് അവിടെ പാർത്തു. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് പെനൂവേലും പണിതു. അതായത് അപ്പം ശേഖേം എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ആ സ്ഥലത്ത് തന്നെയാണ് ഇസ്രായേൽ രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ട് അവരെ കരുതി വന്നത്. അങ്ങനെ യെരോബെയാം അവിടെ ശേഖേം പട്ടണവും പെനൂവേലും പണിതു. പെനൂവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ മുഖം എന്നാണ്. യാക്കോബിനെ ഇസ്രായേൽ എന്ന് പേര് കിട്ടിയ സ്ഥലത്ത്, ദൂതൻ മല്ലിടുന്ന ആ സ്ഥലത്ത്, ആ സ്ഥലത്തിന് പ്രത്യേകം ഒരു നാമം കൊടുക്കുന്നതാണ് പെനീയൽ എന്ന്. ഇത് പിന്നീട് ഗിദെയോന്റെ കാലത്ത് ഈ പട്ടണം നശിപ്പിക്കപ്പെടുന്നു. വീണ്ടും ആ നഗരം ഇപ്പോൾ യെരോബെയാം പണിതു. അതുപോലെ തന്നെ ശേഖേം എന്ന് പറയുന്ന ആ പട്ടണവും പണിതു. അവിടെ കേന്ദ്രമായിട്ട് രാജ്യഭരണം നടത്തുകയാണ്. ആസ്ഥാനമൊക്കെ പണിത് രാജഭരണം പുരോഗമിച്ചപ്പോൾ അദ്ദേഹത്തെ മാനുഷിക ബുദ്ധി കീഴടക്കി. നമ്മൾ കണ്ടു അഹിയ പ്രവാചകൻ മുഖാന്തരം ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണെന്നും നീ ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് ഇസ്രായേലിന്റെ രാജാവായി തീരുന്നതെന്നും ഒക്കെ യെരോബെയാമിനോട് അഹിയ പ്രവാചകൻ പറഞ്ഞതാ. എന്നിട്ട് പോലും ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും താൻ ഒന്ന് പ്രബലനായി കഴിഞ്ഞപ്പോൾ, തന്റെ രാജ്യത്വം ഉറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മാനുഷികമായ ബുദ്ധി കീഴ്പ്പെടുത്തുക. അതിൽ അദ്ദേഹത്തിന് തോന്നി തന്റെ കഴിവാൽ ഇനി എല്ലാ കാര്യങ്ങളും അങ്ങ് നടന്നു പോകുമെന്നുള്ളത്. അപ്പൊ മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക കാര്യം തന്നെയായത് ദൈവം വലിയ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇനി ഇത് തന്നാൽ സൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് സ്വന്തം ബുദ്ധി ഉപയോഗിക്കുന്നു. സ്വന്തം ബുദ്ധിയെ പലപ്പോഴും പിശാച് കീഴടക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ യരോബെയാൻ രാജാവ് ചിന്തിച്ചത് ഇപ്രകാരമാണ്. ഇപ്പൊ നോക്കുക, 11 ഗോത്രക്കാരും എന്റെ കൂടെ ഉണ്ട്, ഒരു ഗോത്രം മാത്രമേ രഹബെയാൻ ശലോമന്റെ പുത്രന്റെ കൂടെ ഉള്ളൂ. പക്ഷേ ഈ ജനം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ശലോമോൻ പണിതായി യെരുശലേം ദേവാലയത്തിലേക്ക് പോവുകയാണെങ്കിൽ തങ്ങളുടെ നേരത്തെ ഉള്ള രാജാവിന്റെ പുത്രനോട് അവർക്ക് സ്നേഹം തോന്നുകയും അവർ വീണ്ടും അവന്റെ പ്രജകളായിട്ട് ജീവിക്കുവാനായിട്ട് ഇടയാകുകയും ചെയ്യും എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. ഇതൊരു മാനുഷിക ബുദ്ധിയാ. അപ്പൊ ആ ബുദ്ധിക്ക് കീഴടങ്ങിയിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ 28 വാക്യത്തിൽ വായിക്കുന്നു. ആകയാൽ രാജാവ് ആലോചിച്ചു, പൊന്നുകൊണ്ട് 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി, നിങ്ങൾ യെരുശലേമിൽ പോയത് മതി, ഇസ്രായേലെ ഇതാ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു. അവൻ ഒന്നിനെ ബേഥേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ഈ കാര്യം പാപ ഹേതുവമായിട്ട് തീർന്നു. അപ്പം ഇവിടെ വ്യക്തമായിട്ട് ന്യായപ്രമാണത്തിലെ 2 കൽപ്പനയുടെ ലംഘനമാണ് നടക്കുന്നത്. കാരണം എന്റെ സാദൃശ്യത്തിൽ നിങ്ങൾ ഒന്നിനെയും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. അതായത് നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണമെന്ന് പറയുന്നു, പിന്നെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ നമ്മളൊന്നും ഉണ്ടാക്കരുത് എന്നും പറയുന്നുണ്ട്. പക്ഷെ അതിന് വിരോധമായി സത്യദൈവത്തെ തന്നെയാണ് ആരാധിക്കുവാൻ പറയുന്നത്. പക്ഷെ അതിനു വേണ്ടി ഒരു കാളക്കുട്ടികളെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ന്യായാധിപന്മാരുടെ പുസ്തകം 17-18 അധ്യായങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചാലും ഇതുപോലെ സത്യദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പക്ഷെ വിഗ്രഹം പ്രതീകമായിട്ട് വേറെ തരത്തിലുള്ളതായ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണാം. ഏതായാലും പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ജനം 2 ബേഥേലിലുമാണ് ഈ വിഗ്രഹങ്ങളെ സ്ഥാപിച്ചത്. 2 ജനങ്ങൾ പോയി നമസ്കരിച്ചു. അതുപോലെ തന്നെ രാജാവ് ലേവ്യരല്ലാത്ത പുരോഹിതന്മാരെയൊക്കെ നിയമിച്ചു. യഹൂദ ദേവാലയത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ 8-ാം മാസം 15-ാം തീയതി ഇവിടെ ഉത്സവം ആചരിച്ചു. പുരോഹിതന്മാർ കാളക്കുട്ടികൾക്ക് യാഗം കഴിച്ചു. യാഗപീഠത്തിനരികെ അവര് ധൂപം കാട്ടി. നമ്മള് പുറപ്പാട് പുസ്തകം 32:34 ഇതുപോലെ അഹരോനെ കൊണ്ട് കാളക്കുട്ടികളെ ഉണ്ടാക്കുന്നതും യഹോവയുടെ ശാപത്തിന് ഇരയാകുന്നതും ജനം ശാപത്തിനിരയാകുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അതേപോലെ തന്നെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ യരോബെയാമും ചെയ്യുന്നത്. അപ്പൊ മാത്രമേ എന്നിട്ട് യരോബെയാം തന്നെ അവിടെ ധൂപം കാട്ടുന്നതായിട്ടും കാണുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് 12 തീരുകയാണ്. നമ്മളത് നേരത്തെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു. 2 രാജ്യങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട്. പ്രത്യേകമായിട്ട് 2 വിഭജിക്കാനുണ്ടായ കാരണം പറയുന്നു. അതുപോലെ തന്നെ 2 രാജാക്കന്മാരും ശക്തന്മാരായിത്തീരുന്നു. പക്ഷെ യരോബെയാം രാജാവ് ദൈവത്തിന്റെ എതിരായി, ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരായിട്ട് വിഗ്രഹാരാധനയിലേക്ക് ജനത്തെ നയിക്കുവാനായിട്ട് ഇടയാകുന്നു. ഇത്രയും കാര്യങ്ങളാ 12-ാം ചാപ്റ്ററിൽ. ഇനി 13-ാം ചാപ്റ്ററിൽ വരുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്രായേൽ രാജ്യത്തിന്റെ ചരിത്രമാണ് ഇതിൽ കൂടുതലായിട്ടും പറയുന്നത്. യഹോവയാൽ നിയുക്തനായ ഒരു പ്രവാചകൻ വന്ന് യരോബെയാമിനോട് യാഗപീഠത്തിന് വരുന്ന നാശം അറിയിക്കുന്നു. ആ ദൈവ പുരുഷനെ തടുക്കുവാൻ ശ്രമിച്ച രാജാവിന് ഒരു അടയാളം സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരു ആപത്ത് സംഭവിക്കുന്നു. പ്രവാചകന്റെ മധ്യസ്ഥതയാൽ ദൈവം രാജാവിനെ സുഖപ്പെടുത്തുന്നു. അങ്ങനെ ഒരു സംഭവം. അതുപോലെ തന്നെ ഈ പ്രവാചകനെ, യഹൂദയിൽ നിന്ന് വന്ന പ്രവാചകനായി, ഇസ്രായേലിലേക്ക് യഹൂദയിൽ നിന്ന് വന്ന പ്രവാചകൻ, ആ പ്രവാചകനെ അവിടെയുള്ള ഒരു വൃദ്ധനായ പ്രവാചകൻ പരീക്ഷിക്കുകയും ആ പരീക്ഷണത്തിൽ ഈ യഹൂദയിൽ നിന്ന് വന്ന പ്രവാചകൻ പരാജയപ്പെടുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നു. ഇത്രയെല്ലാം വ്യക്തമായിട്ടുള്ള തെളിവുകൾ കൺമുമ്പിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ എല്ലാം നടന്നത് കണ്ടിട്ടും യരോബെയാം രാജാവ് തന്റെ ദുർമാർഗം വിട്ടുതെറിഞ്ഞില്ല. അദ്ദേഹം വീണ്ടും വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും വിഗ്രഹങ്ങൾക്ക് പൂജയർപ്പിക്കുകയും അതിനായിട്ട് ജനത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഉള്ളത്. എരോബെയാം, നമ്മൾ ആദ്യത്തെ വാക്യം വായിക്കാം. എരോബെയാം ധൂപം കാട്ടുവാൻ പീഠത്തിനരികെ നിൽക്കുമ്പോൾ തന്നെ ദൈവപുരുഷൻ യഹോവയുടെ കൽപ്പനയാൽ യഹൂദയിൽ നിന്ന് ബേഥേലിലേക്ക് വന്നു. അവൻ യഹോവയുടെ കൽപ്പനയാൽ യാഗപീഠത്തോട്, യാഗപീഠമേ യാഗപീഠമേ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദാവീദ് ഗൃഹത്തിന് യോശിയാവ് എന്നു പേരുള്ള ഒരു മകൻ ജനിക്കും. അവൻ നിന്റെ മേൽ ധൂപം കാട്ടുന്ന പൂജാഗിരി പുരോഹിതന്മാരെ നിന്റെ മേൽ വെച്ച് അറുക്കുകയും മനുഷ്യാസ്ഥികളെ നിന്റെ മേൽ ചുട്ടുകളയുകയും ചെയ്യുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ അന്ന് ഒരടയാളവും കൊടുത്തു, ഇതാ ഈ യാഗപീഠം പിളർന്ന് അതിന്മേലുള്ള ചാരം തൂകിപ്പോകും. അപ്പൊ ഇനിയും തുടർന്ന് ആ ദൈവ പുരുഷൻ അല്ലെങ്കിൽ ആ പ്രവാചകൻ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. യരോബെയാം രാജാവ് തന്നെത്താൻ ഉണ്ടാക്കിയ കാളക്കുട്ടികൾക്ക് താൻ തന്നെ ധൂപം അർപ്പിക്കുമ്പോഴാണ് ഈ പ്രവാചകൻ എത്തുന്നത്. ഈ പ്രവാചകൻ യഹൂദയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ യരോബെയാമിനോട് ജനത്തോടോ ഒന്നും നേരിട്ട് പറയാതെ യാഗപീഠമേ എന്ന് അഡ്രസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ദൈവം, യഹോവയായ ദൈവം വരുത്തുവാൻ പോകുന്ന ശാപത്തെ പറ്റി പറയുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്, ഒരിക്കൽ, അതായത് ഇനി ഒരിക്കൽ യഹൂദയിൽ യോശിയാവ് എന്ന് പറയുന്ന രാജാവ് ഉണ്ടാകുമെന്നും ആ രാജാവ് വന്ന് നിങ്ങളുടെ രാജ്യത്ത് വന്ന് നിങ്ങളുടെ പുരോഹിതന്മാരെ അറുക്കും, ആ മനുഷ്യ അസ്ഥികളെയൊക്കെയും ചുട്ടുകളെയും, അപ്പം ഈ യാഗപീഠം ഇപ്പൊ തന്നെ പിളരും, അതിന്മേലുള്ള ചാരം തൂകിപ്പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ അടയാളവും കൊടുക്കുന്നുണ്ട്, വ്യക്തമായിട്ടുള്ള അടയാളവും കൊടുത്തു. എന്നാൽ ഇത് കേട്ട ആ രാജാവ് ദൈവത്തെ ഭയന്ന് മനം തിരിയാതെ ഈ പ്രവാചകനെ പിടിച്ച് തടവിലാക്കാനാണ് ശ്രമിച്ചത്. അദ്ദേഹം അതിനുവേണ്ടി കൈ നീട്ടി, പക്ഷെ ആ കൈ വരണ്ട് അത് മടക്കുവാൻ പാടില്ലാതെ ആയിത്തീർന്നു. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ മടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ രാജാവ് ഈ പ്രവാചകനോട് പറയുന്നുണ്ട്. അപ്പം തന്റെ തെറ്റ് തിരുത്തുവാൻ അല്ലെ, തന്റെ പാപത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുവാൻ വേണ്ടിയല്ല പ്രവാചകനോട് പ്രാർത്ഥിക്കുന്നത്, മറിച്ച് തനിക്ക് സുഖം കിട്ടണം, തന്റെ കൈക്ക് വന്ന ആ അസുഖം മാറുവാനായിട്ടാണ് പ്രവാചകനോട് മധ്യസ്ഥത അപേക്ഷിക്കുന്നത്. ഈ രാജാവ് ശരിക്കും പറഞ്ഞ യരോബെയാം രാജാവ് നമ്മൾ ഇന്നത്തെ കാലത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ തലമുറയിലെ ക്രിസ്ത്യാനികളുടെ ഒരു പ്രതീകമാണ്. കാര്യങ്ങളൊക്കെ നേടണം, പക്ഷെ നമ്മുടെ തെറ്റുകൾ തിരുത്തുവാൻ നമ്മൾ തയ്യാറല്ല. ദൈവാനുഗ്രഹം വേണം, പക്ഷെ ദൈവഹിതത്തിനനുസരിച്ച് നടക്കുവാൻ തയ്യാറല്ല. പുറപ്പാട് പുസ്തകം 10:17 ഫറവോനും ഇതുപോലെ, തനിക്ക് വരാൻ, തങ്ങളുടെ രാജ്യത്ത് വരാൻ പോകുന്ന മരണം നീങ്ങിക്കിട്ടുവാൻ മോശയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്. അതായത് ആ സ്വഭാവം, ആ ഇവരോട് ചെയ്യുന്ന ദുഷ്ടത നിർത്തുവാൻ ഫറവോൻ തയ്യാറാകുന്നില്ല. അപ്പൊ ഇതൊരു പുറജാതി സ്വഭാവമാണ്, അതായത് ദൈവജനത്തിന്റെ സ്വഭാവമല്ല എന്ന് നമ്മൾ ഓർക്കണം. ഏതായാലും കർത്താവ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഈ പ്രവാചകനും തന്നെ തടവിലാക്കുവാൻ ശ്രമിച്ച രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കൈ സുഖപ്പെടുകയും ചെയ്യുന്നു. നന്ദി സൂചകമായി തന്റെ കൂടെ അരമനയിൽ താമസിപ്പാൻ രാജാവ് പ്രവാചകനെ ക്ഷണിക്കുന്നു. എന്നാൽ ദൈവകൽപ്പന അതിനെതിരായിരുന്നത് കൊണ്ട് അദ്ദേഹം ക്ഷണം നിരസിച്ചു, സമ്മാനവും നിരസിച്ചു. അദ്ദേഹം 9 പറയുന്നത് ഇങ്ങനെയാണ്, ഈ സ്ഥലത്ത് വെച്ച് ഞാൻ അപ്പം തിന്നുകയില്ല, വെള്ളം കുടിക്കുകയുമില്ല. നീ അപ്പം തിന്നരുത്, വെള്ളം കുടിക്കരുത്, പോയ വഴിയായി മടങ്ങി വരികയും അരുത് എന്ന യഹോവ അരുളപ്പാടായി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ബേഥേലിലേക്ക് വന്ന വഴിയായി മടങ്ങാതെ മറ്റൊരു വഴിയായിട്ട് പോയി. 11:1-10 വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പം ദൈവപുരുഷൻ ഇത് പറയുവാനായിട്ട് വന്നു, പക്ഷെ യരോബെയാമിനെ അറിയിച്ചിട്ടും അദ്ദേഹം ആ വിഗ്രഹങ്ങളെ പൂജ നടത്തുന്ന ആ ദുർമാർഗത്തിൽ നിന്നും പിന്തിരിയുവാൻ തയ്യാറായില്ല. ദൈവം അരുളി ചെയ്തതുപോലെ തന്നെ വിവരം പറഞ്ഞിട്ട് ദൈവപുരുഷൻ മടങ്ങിപ്പോകുന്നു. അടുത്ത് നടക്കുന്നത് നമുക്കൊരു രസകരവും എന്നാൽ അല്പം കൺഫ്യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ബേഥേലിൽ വൃദ്ധനായ ഒരു പ്രവാചകൻ പാർത്തിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ ആ പ്രവാചകൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു പ്രവാചകനായിരുന്നു എന്ന് പോലും നമ്മൾ സംശയിക്കും. കാരണം യരോബയാം രാജാവ് ഇപ്രകാരത്തിൽ വിഗ്രഹാരാധന നടത്തിയിട്ടൊന്നും ഈ വൃദ്ധനായ പ്രവാചകൻ അതിനെതിരെ ഒന്നും പറഞ്ഞതായിട്ട് നമ്മൾ നേരത്തെ ഉള്ള അധ്യായങ്ങളിലൊന്നും കാണുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പരിശുദ്ധാത്മ കൃപ നഷ്ടപ്പെട്ടിരുന്നതായിരിക്കാം. ഏതായാലും അദ്ദേഹം ഒരു അസൂയാലുവായിട്ടുള്ള മനുഷ്യനായിട്ടാണ് കാണുന്നത്. കാരണം ബേഥേലിൽ ഇപ്പോ നടന്ന, അതായത് ഈ ശേഖേമുള്ളതായ സ്ഥലത്ത് നടന്ന വലിയ അത്ഭുതത്തെ പറ്റി ഈ വൃദ്ധനായ പ്രവാചകന്റെ പുത്രന്മാർ വന്ന് അദ്ദേഹത്തെ അറിയിക്കുന്നുണ്ട്. ഉടനെ പുത്രന്മാരോട് പറയുന്നു, നമ്മൾ വായിക്കുന്ന ഇങ്ങനെ, പുത്രന്മാരോട് പറയുന്നു എന്റെ കഴുതയ്ക്ക് കൂപ്പിട്ട് തരിക എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കഴുതയുടെ പുറത്ത് കയറി ഇദ്ദേഹം ഈ പുത്രന്മാർ കണ്ടായിരുന്നു യഹൂദയിൽ നിന്ന് വന്ന പ്രവാചകൻ ഏത് വഴിയാണ് മടങ്ങിപ്പോയതെന്ന്. അപ്പൊ ആ വഴിയെ ഇദ്ദേഹം പോവുക, ഈ വൃദ്ധനായ പ്രവാചകൻ പോയിട്ട് ചെല്ലുമ്പോ ഒരു കരിവേലക വൃക്ഷത്തിന്റെ കീഴിൽ ഇരുന്ന് വിശ്രമിക്കുന്ന ഈ യുവ പ്രവാചകനെ, പുതിയയിൽ നിന്ന് വന്ന യുവ പ്രവാചകനെ കാണുന്നു. അങ്ങനെ അദ്ദേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം എന്റെ വീട്ടിൽ വന്ന ഭക്ഷണം കഴിക്കുവാനായിട്ട് അദ്ദേഹം പറയുന്നു. പക്ഷേ ഈ പ്രവാചകൻ അതിന് മറുപടി കൊടുക്കുന്നു, ഒരിക്കലും പാടില്ല, എനിക്ക് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ദൈവം, യഹോവയായ ദൈവം എന്നോട് അരുളി ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വരികയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ സൂത്രശാലിയായ വൃദ്ധ പ്രവാചകൻ പറയുകയാണ്, അങ്ങനല്ല, നീ എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഒരു ദൂതൻ മുഖാന്തരം യഹോവ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ എന്നോട് പോരുക എന്ന് പറയുന്നു. അപ്പം ഈ വൃദ്ധ പ്രവാചകന്റെ ഈ വാക്കുകളെ വിശ്വസിച്ച് ഈ യുവ പ്രവാചകൻ, യഹൂദ പ്രവാചകൻ ദേഹത്തിന്റെ കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കുഴപ്പമെന്ന്, അപ്പൊ ദൈവത്തിന്റെ കൽപ്പന തീർച്ചയായിട്ടും ഈ യുവ പ്രവാചകൻ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. മാനുഷിക, അഗൈൻ നമ്മൾ കാണുന്നു, മാനുഷിക ബുദ്ധിയിൽ ആശ്രയിച്ചതാണ് ഇവിടെ കുഴപ്പമാകുന്നത്. കാരണം തനിക്ക് തന്ന ദൈവത്തിന്റെ വാക്കിനേക്കാൾ ഈ മനുഷ്യനായ പ്രവാചകന്റെ വാക്കിനെ അദ്ദേഹം വിശ്വസിച്ചു. ദൈവം തന്റെ തിരിഹിതം മാറ്റിയോ എന്ന് ദൈവത്തോട് ഒരു നിമിഷം അദ്ദേഹം ചോദിച്ചറിയേണ്ടതായിരുന്നു. ദൈവ പ്രവാചകനാണ്, ദൈവവുമായി വ്യക്തിപരമായ ബന്ധമുള്ളയാളാണ്. അതൊന്നും ചോദിക്കാതെ ഈ വൃദ്ധ പ്രവാചകൻ പറയുന്നത് കേട്ട് അദ്ദേഹം പോകുന്നു. അങ്ങനെ ചെന്നു അവിടെ ഭക്ഷണം കൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ അള്ളപ്പാട കിട്ടുകയാണ്. നമ്മളത് വായിക്കുന്നുണ്ട്, നിന്റെ ശവം ദൈവപുരുഷനോട്, 21-ാമത്തെ വാക്യത്തിൽ പ്രവാചകനെ യഹോവയുടെ വെള്ളം, അവൻ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകനെ യഹോവയുടെ അരുളപ്പാടുണ്ടായി, അവൻ യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷനോട്, നീ യഹോവയുടെ വചനം മറുത്തു, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിരുന്ന കൽപ്പന പ്രമാണിക്കാതെ അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യരുതെന്ന് അവൻ നിന്നോട് കൽപ്പിച്ച സ്ഥലത്ത് നീ മടങ്ങി വന്ന് അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തതുകൊണ്ട് നിന്റെ ശവം നിന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ വരികയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം ഇവിടെ എന്തുകൊണ്ട് എന്ന് നമ്മൾ വീണ്ടും സംശയിക്കാം. ഇതൊരു ആത്മീയ മനുഷ്യർക്ക് ഇത്രയധികം ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഇത് ഒരു ആത്മീയ മനുഷ്യർക്ക് ഭൗതിക മരണമെന്ന് ഒരു പറയുന്ന ഒരു കാര്യമല്ല. ആ മരണം മറ്റ് മനുഷ്യർക്ക് നൽകുന്ന പാഠമാണ് പ്രധാനമെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഏതായാലും തിരികെ പോരുന്നതിന് മുമ്പ് വൃദ്ധ പ്രവാചകന് അദ്ദേഹം കഴുതയ്ക്ക് കൂപ്പിട്ട് കൊടുത്തു. തിരികെയുള്ള യാത്രയിൽ ഒരു സിംഹം ഈ പ്രവാചകനെ കൊല്ലുന്നതായിട്ടും അദ്ദേഹത്തിന്റെ ശവം വഴിയിൽ കിടക്കുന്നതായിട്ടും സിംഹവും കഴുതയും അതിനടിയെ നിൽക്കുന്നതായിട്ടും നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ആ സിംഹം ഇദ്ദേഹത്തിന്റെ ശവം ഭക്ഷിക്കുന്നില്ല. അവിടെ ആ ഒരു വലിയ ദൈവപുരുഷനാണ് എന്നുള്ളതിന്റെ സൂചനയാവുന്നുകൂടി തരുന്നത്. യഥാർത്ഥത്തിൽ ദൈവപുരുഷനായിരുന്നു എന്നും അവൻ അവനോട് അരുളി ചെയ്തതുപോലെ സിംഹത്തിന് ഏൽപ്പിച്ചു എന്നും ഈ വൃദ്ധ പ്രവാചകൻ പറയുന്നു. യാത്ര ചെയ്ത് അവിടെ ഈ പുത്രന്മാർ വന്ന് പ്രവാചകനോട് പറയുമ്പോൾ വൃദ്ധനായ പ്രവാചകൻ യാത്ര ചെയ്ത് അവിടെ ചെന്ന് ശവം എടുത്തുകൊണ്ട് സ്വന്തം കല്ലറയിൽ തന്നെ അടക്കം ചെയ്യുന്നു. അപ്പം അതിനു മുമ്പ് ഇസ്രായേലിന്റെ മര്യാദ പ്രകാരം അദ്ദേഹം വിലാപവും കഴിച്ചു. അപ്പം വൃദ്ധ പ്രവാചകൻ തനിക്കായി വെട്ടിച്ചിരുന്നതായ ആ കല്ലറയിൽ ഈ യുവ പ്രവാചകന്റെ ശവം അടക്കം, അയ്യോ എന്റെ സഹോദര എന്ന വിലാപം പറഞ്ഞുകൊണ്ടാണ് അടക്കം ചെയ്യുന്നത്. എന്നിട്ട് തന്റെ മക്കളോട് പറയുന്നുണ്ട്, എന്നെയും ഈ കല്ലറയിൽ തന്നെ, ഈ പ്രവാചകന്റെ അടുക്കൽ തന്നെ, ഈ അസ്ഥികൾക്ക് അടുത്ത് തന്നെ എന്നെയും നിങ്ങള് ഞാൻ മരിച്ചു കഴിയുമ്പോൾ അടക്കേണ്ടതാണ് എന്ന് തന്റെ മക്കളോട് പറയുന്നു. എന്നിട്ട് അദ്ദേഹം എല്ലാവരോടും അറിയിക്കുന്ന ഒരു കാര്യം, ഈ കൊച്ചു പ്രവാചകൻ ബെഥേലിലെ യാഗം, അതായത് യരോബെയാം പണിതായ യാഗപീഠത്തിനും ശമറിയ പട്ടണത്തിലെ എല്ലാ പൂജാഗിരികൾക്കാർ എതിരായി വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നു, അതെല്ലാം നിശ്ചയമായിട്ടും സംഭവിക്കും എന്ന് അദ്ദേഹം എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും നാം സംശയിക്കാൻ കാരണമുണ്ട്. അത് സത്യമാണെന്ന് അറിയാമായിരുന്നിട്ടും ഈ വൃദ്ധ പ്രവാചകൻ എന്തിനാ ഇദ്ദേഹത്തെ വഴിതെറ്റിച്ചത്? ഇത് കള്ളപ്രവാചകനെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ശിക്ഷിക്കാതിരുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. അന്യരാജ്യത്ത് രാജാവിന്റെ അരമനയിൽ വന്ന് ദൈവവചനം ഇത്രയോടെ രാജാവിനെതിരായി ശക്തിയോടെ വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ഒരു സത്യപ്രവാചകനെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? ദൈവത്തോട് അത്രയേറെ അടുത്തു നിന്ന പ്രവാചകൻ തെറ്റിപ്പോയതിന് ദൈവത്തിന് വിഷമമുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരെ ശിക്ഷിക്കുന്നത്, തിരികെ കൊണ്ടുവരുവാനാണ് ശിക്ഷിക്കുന്നത്. എന്നാൽ പിന്നെ നമ്മൾ ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ മരണം സാധാരണ വലിയ കാര്യമൊന്നുമല്ല ഒരു ആത്മീയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. അപ്പം ആ നിത്യമരണത്തിൽ ഒരിക്കലും ഇദ്ദേഹം പെടുകയില്ല എന്നുള്ളതാണ് നമുക്കിതിനകത്ത് ആശ്വസിക്കുവാൻ പറ്റുന്ന ഒരു സംഗതി. ഏതായാലും യഹൂദ രാജാവായ യോശിയാവ് ഇസ്രായേലിനെ കീഴടക്കി പൂജാഗിരികളെല്ലാം നശിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 23-ാം അധ്യായം 17-ും 18-ും വാക്യങ്ങളിൽ കാണുമ്പോൾ യോശിയ രാജാവ് ഈ കല്ലറയെ ഒന്നും ചെയ്യുന്നില്ലാതെ വളരെ ബഹുമാനത്തോടെ സൂക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. വീണ്ടും അതുപോലെ തന്നെ 22-ാം അധ്യായത്തിലും ഇനി ഇതുപോലെ തന്നെയുള്ള ഒരു സംഭവം ഈ ബുക്കിന്റെ അവസാനത്തെ ചാപ്റ്ററായ 22-ാമത്തെ ചാപ്റ്ററിലും കാണുന്നുണ്ട്. വ്യാജത്തിന്റെ ആത്മാവ് സത്യപ്രവാചകന്മാരിലേക്കെല്ലാം പകരപ്പെടുന്നുള്ളത്, അതൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വ്യാജത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ സത്യപ്രവാചകന്മാരിലേക്ക് പകരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. അപ്പം അത് രാജാക്കന്മാരുടെ ഐക്യത്തെ തെറ്റിക്കുവാൻ വേണ്ടി അതിനുള്ളതായ മാർഗം എന്താണെന്ന് ദൈവം ആലോചിക്കുമ്പോൾ ഒരാത്മാവ് ഒന്ന് പറയുകയാണ്, ഞാൻ എല്ലാ സത്യപ്രവാചകന്മാരുടെയും വായിൽ രാജ്യത്തിന്റെ ആത്മാവിനെ പകരാമെന്നുള്ളത് അങ്ങനെ സംഭവിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 7-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഇടർച്ച വരുന്നത് ആവശ്യം തന്നെയെങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യർക്ക് അയ്യോ കഷ്ടം. അപ്പം ഇങ്ങനത്തെ ഉള്ളതായ ഇടർച്ചകൾ, ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതിന് ദൈവിക പദ്ധതികൾ നിറവേറ്റപ്പെടേണ്ടതിന് ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് 33-ാമത്തെ വാക്യം, ബെഥേലിലെ യാഗപീഠത്തിനും ശമറിയ പട്ടണങ്ങളിലെ യാഗപീഠത്തിനും സകല പൂജാഗിരി ക്ഷേത്രങ്ങൾക്കും വിരോധമായി യഹോവയുടെ കൽപ്പന പ്രകാരം വിളിച്ചു പറഞ്ഞ വചനം നിശ്ചയമായും സംഭവിക്കുമെന്ന് പറഞ്ഞു. ഇക്കാര്യം കഴിഞ്ഞിട്ട് യരോബെയാം തന്റെ ദുർമാർഗം വിട്ടുതിരിയാതെ പിന്നെയും സർവ്വജനത്തിൽ നിന്നും പൂജാഗിരി പുരോഹിതന്മാരെ നിയമിച്ചു. അപ്പൊ ഇത്രയെല്ലാം സംഭവങ്ങളൊക്കെ നടന്നിട്ടും അദ്ദേഹം പിശാചിന്റെ പിടിയിൽ നിന്നും മാറിയില്ല. ലേവ്യരിൽ നിന്നല്ലാതെ എല്ലാവിധ ഗോത്രങ്ങളിൽ നിന്നും പുരോഹിതന്മാരെയൊക്കെ നിയമിച്ചു. ബോധിച്ചവരെ ഒക്കെ കരപൂരണം കഴിപ്പിച്ച് പൂജാഗിരികളിൽ ശുശ്രൂഷയ്ക്കയച്ചു. സാധാരണ ഇസ്രായേൽ മര്യാദ പ്രകാരം അവർ ലേവ്യരിൽ നിന്ന് മാത്രമേ പുരോഹിതന്മാരാ പുരോഹിത ഗോത്രമാണ്, അവർക്ക് പ്രത്യേകിച്ച് അവകാശമൊന്നുമില്ല, ദൈവം മാത്രമാണ് അവരുടെ അവകാശം. അങ്ങനെ അവർ മാത്രമേ പുരോഹിത വേല ചെയ്തിരുന്നുള്ളൂ. പക്ഷെ ഇതല്ല, അങ്ങനെ അല്ലാതെയുള്ളവരെ എല്ലാം പുരോഹിതന്മാരാക്കി പൂജ ചെയ്യുവാനായിട്ടൊക്കെ അദ്ദേഹം തിരഞ്ഞെടുത്തു. അങ്ങനെ യരോബെയാം ഗൃഹത്തെ ഭൂമിയിൽ നിന്ന് മുടിച്ച് ഛേദിച്ച് കളയുന്നതിനുള്ള പാപം തന്നെയായിരുന്നു ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തങ്ങൾക്കെതിരായി പ്രവചിച്ച പ്രവാചകനുണ്ടായ ഒരു അന്ത്യം ഇദ്ദേഹത്തെ കൂടുതൽ പാപം ചെയ്യിക്കാൻ ചിലപ്പം കാരണമായിരിക്കും. കാരണം തനിക്കെതിരായിട്ട് വന്ന പറഞ്ഞ പ്രവാചകൻ മരിക്കുകയും ചെയ്തു. അപ്പം ഈ വെളിപാട് പുസ്തകം 11-ാം അധ്യായം 10-ാം വാക്യം നമ്മൾക്ക് കാണുന്നുണ്ട്, ഈ രണ്ട് പ്രവാചകന്മാർ ലോകത്തിനെതിരായിട്ട് സാക്ഷ്യം പറയുകയും പ്രവചിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് മരണം സംഭവിക്കുമ്പോൾ ജനമെല്ലാം ആഹ്ലാദിക്കുന്നു. കാരണം തങ്ങൾക്കെതിരായിട്ട് പറഞ്ഞ ആളുകൾ മരിച്ചപ്പോൾ. അതുപോലെ തന്നെ ഇവിടെ ഈ പ്രവാചകന്റെ ഈ ദാരുണ അന്ത്യം യരോബെയാം രാജാവിന് കൂടുതൽ ദുഷ്ടത ചെയ്യുവാനുള്ളതായ കരുത്ത് നൽകിയതായിട്ട് നമുക്ക് തോന്നും. ഏതായാലും ഈ തന്റെ ഹിതത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റു പലരിൽ കൂടി അവർക്ക് കഷ്ടത കൊടുത്ത് തന്റെ അടുത്തേക്ക് തിരികെ കൊണ്ടുവരുന്നതായ സംഭവങ്ങൾ യഹൂദജനത്തിന്റെ കാര്യത്തിൽ പലതവണ കാണുന്നുണ്ട്. അവർ അടിമകളായിട്ട് ഈജിപ്തിൽ കഴിയുമ്പോൾ രക്ഷപ്പെടാനാവാത്ത വണ്ണം ഫറവോന്റെ ഹൃദയം കഠിനപ്പെടുത്തുന്ന യഹോവയെ നമ്മൾ കാണുന്നു. തന്റെ വിശുദ്ധരെ പരീക്ഷിക്കാൻ പലപ്പോഴും ദൈവം പിശാചിനെ അനുവദിക്കാറുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവും അബ്രഹാമും മോശയും ഇയ്യോബും ഒക്കെ അതിൽ വിജയിച്ചവരാണ് ആ പരീക്ഷണങ്ങളിൽ. പക്ഷെ ഇവിടെ ഈ പ്രവാചകൻ, യഹൂദ പ്രവാചകൻ ഒരു വട്ടം പരാജയപ്പെടുക. ഇതിനർത്ഥം അദ്ദേഹം ആത്മീയ മരണം പ്രാപിച്ചു എന്നല്ല, മറിച്ച് ഭൗതിക മരണം പ്രാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ യോനയ്ക്കുണ്ടായ അനുഭവം നിനവേലെ ജനം അനുദപിച്ച് മാനസാന്തരപ്പെടുവാൻ കൂടുതൽ സഹായിച്ചു. അതുപോലെ ഈ അന്ത്യം ഇസ്രായേലർ അനുദപിക്കാൻ കാരണമായിരുന്നെങ്കിൽ ഇത് നല്ല ഫലം ഉളവാക്കിയനെ. പക്ഷേ യരോബെയാം അപ്രകാരം ചെയ്യുന്നില്ല. തിരിച്ച് ഒന്നുകൂടി വഷളായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത്. തന്റെ ഫ്രീ വില്ലിനെ ദൈവത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല. ഈ സംഭവം തരുന്ന വലിയ പാഠം ഇത് തന്നെയാണ്. പ്രവാചകന്മാരെ മൊഴികൾ കേൾക്കുമ്പോഴും നമ്മുടെ ബുദ്ധി നാം ദൈവത്തിന് പൂർണ്ണമായും കൊടുത്തിരിക്കുന്നവരാകണം. മേലോട്ടുള്ള ഒരു ചരട്, ഒരു പ്രാർത്ഥനയാകുന്ന ചരട് ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം. അപ്പൊ ആ വൃദ്ധ പ്രവാചകന്റെ വാക്ക് കേട്ടപ്പോ കൊച്ചു പ്രവാചകൻ ചിന്തിക്കണം, ഒന്നുകൂടി ദൈവത്തോടുകൂടി ആലോചന ചോദിക്കണമായിരുന്നു. ആലോചന ചോദിച്ചിരുന്നെങ്കിൽ ദൈവം അദ്ദേഹത്തെ ശരിയായ വഴിയിൽ നടത്തിയേനെ. അതിൽ പറ്റിയതായിട്ടുള്ള ഒരു പിഴവാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പം ഈ 13-ാമത്തെ അധ്യായവും അങ്ങനെ തിരികാണ്. ഇസ്രായേൽ രാജ്യത്തിന്റെ മാത്രം ചരിത്രമാണ് ഇവിടെ പറഞ്ഞത്. ദൈവത്തിന്റെ എതിരായിട്ട്, ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരായിട്ട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ജനങ്ങളെ വിഗ്രഹാരാധനയിലേക്ക് നയിച്ചു എന്നൊരു വലിയ പാപം യരോബെയാം രാജാവ് ചെയ്യുന്നു. ഇതിന് എതിരായിട്ട് അദ്ദേഹത്തെ മനസ്സിലാക്കുവാൻ യഹൂദയിൽ നിന്നും ഒരു പ്രവാചകനെ ദൈവം അയക്കുന്നു. ആ പ്രവാചകൻ ആ കാര്യങ്ങളെല്ലാം അപ്രകാരം പറയുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധ പ്രവാചകന്റെ തെറ്റായിട്ടുള്ള ഉപദേശത്തിൽ കുടുങ്ങിപ്പോയ കൊച്ചു പ്രവാചകൻ മരണമടയുകയും അദ്ദേഹത്തിന് അവിടെ അടക്കം ചെയ്യുകയും ചെയ്യുന്നു. വീണ്ടും യരോബെയാം രാജാവ് തന്റേതായ രീതിയിൽ മുമ്പോട്ട് പോകുന്നു. തെറ്റിൽ തന്നെ തിരിഞ്ഞു വരുവാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ആ 13-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ഇനി 14-ാമത്തെ അധ്യായം മുതലേ അങ്ങോട്ട് രണ്ട് വിധത്തിലുള്ള രാജാക്കന്മാരുടെയും യഹൂദ രാജാക്കന്മാരുടെയും ഇസ്രായേൽ രാജാക്കന്മാരുടെയും ഹിസ്റ്ററി ചരിത്രം പ്രത്യേകം പറഞ്ഞു പോകുന്നതാണ് കാണുന്നത്. 14-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടുള്ള കാര്യം, ഇസ്രായേൽ രാജാവായ യരോബെയാമിന്റെ പുത്രന് ഒരു അസുഖം ഉണ്ടാകുന്നു. അതിനെപ്പറ്റി വിവരം അറിയുവാനായിട്ട് അദ്ദേഹം ഇപ്പൊ ഇങ്ങനെ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്നിട്ടും ഈ അസുഖവും ഇങ്ങനെയുള്ളതായ കാര്യങ്ങളും ഒക്കെ വരുമ്പോ സത്യദൈവമായ ദൈവത്തിന്റെ പ്രവാചകൻ, അതായത് താൻ രാജാവാകും, വെറും ഒരു ഭൃത്യന്റെ മകനായ താൻ രാജാവാകും എന്ന് അരുളപ്പാട് കൊടുക്കുകയും അതുപോലെ സംഭവിക്കുകയും ചെയ്ത ദൈവത്തിന്റെ സത്യപ്രവാചകനായ അഹിയായെ ഓർക്കുന്നു. അങ്ങനെ അഹിയായുടെ അടുത്തേക്ക് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ വിവരം, അതായത് കുഞ്ഞ് രക്ഷപ്പെടുമോ കുഞ്ഞ് മരിച്ചു പോകുമോ എന്നുള്ള വിവരം അറിയാനായിട്ട് അഹിയ പ്രവാചകന്റെ അടുത്ത് തന്റെ ഭാര്യയെ അയക്കുന്നു. ഇവിടെ അഹിയ പ്രവാചകൻ ആ കുഞ്ഞ് മരിച്ചു പോകുമെന്നും ഇയാളുടെ കുടുംബം നശിച്ചു പോകുമെന്നുമുള്ളതായ ഒരു ദൈവിക അരുളപ്പാടാണ് കൊടുക്കുന്നത്. അതാണ് ഇതിന്റെ ആദ്യ ഭാഗത്ത് കാണുന്നത്. പിന്നീട് യഹൂദ രാജാവായ രെഹബെയാമിന്റെ, അത് മറ്റേ യഹൂദ രാജാവായ രെഹബെയാമിന്റെ പ്രവൃത്തികളും രണ്ടാമത്തെ ഭാഗത്ത് കാണുന്നുണ്ട്. അദ്ദേഹവും അന്യദൈവങ്ങൾക്ക് പൂജ അർപ്പിക്കുന്നില്ലെങ്കിൽ പോലും പൂജാഗിരികളൊക്കെ പണിയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അമ്മ ഒരു അന്യ മതക്കാരിയായ സ്ത്രീയാണ്. ശലോമോന് ധാരാളം വിജാതീയ സ്ത്രീകൾ ഭാര്യമാരായിട്ടുണ്ടായിരുന്നു. അവരിൽ ഒരാളുടെ മകനാണ് രെഹബെയാം. അതുകൊണ്ട് ഇദ്ദേഹവും പൂജാഗിരികളൊക്കെ ധാരാളമായിട്ട് പണിയുന്നു. പിന്നീട് യഹൂദ രാജ്യത്തെ മിസ്രയീം രാജാവായ ശീശക് എന്ന് പറയുന്ന രാജാവ് വന്ന് ആക്രമിക്കുകയും ഇസ്രായേൽ ദേവാലയത്തിലെയും അതുപോലെ തന്നെ രാജാവിന്റെ രാജധാനിയിലെയും ഭണ്ഡാരങ്ങളെല്ലാം കവർ ചെയ്തുകൊണ്ട് ഈജിപ്തിലേക്ക് പോകുന്നതും ഈ രെഹബെയാം രാജാവിന്റെ അന്ത്യവുമാണ് ഇതിന്റെ രണ്ടാം ഭാഗത്ത് കാണുന്നത്. അപ്പം രണ്ട് രാജ്യങ്ങളുടെ ചരിത്രവും ഈ അധ്യായത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതിൽ ഞാൻ 1-6 വരെയുള്ള വാക്യങ്ങളും കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഒന്നാമത്തെ 14:1 വാക്യം ഇങ്ങനെ, ആ കാലത്ത് യെരോബെയാമിന്റെ മകനായ അബിയാവ് ദീനം പിടിച്ച് കിടപ്പിലായി. യെരോബെയാം തന്റെ ഭാര്യയോട്, നീ യെരോബെയാമിന്റെ ഭാര്യ എന്ന് ആരും അറിയാതെ വണ്ണം വേഷം മാറി ശീലോവിലേക്ക് പോകണം, ഈ ജനത്തിന് ഞാൻ രാജാവാകും എന്ന് എന്നോട് പറഞ്ഞ അഹിയ പ്രവാചകൻ അവിടെ ഉണ്ടല്ലോ. നിന്റെ കയ്യിൽ 10 അപ്പവും കുറെ അടകളും ഒരു തുരുത്തി തേനും എടുത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. കുട്ടിയുടെ കാര്യം എന്താകും എന്ന് അവൻ നിന്നെ അറിയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ യെരോബെയാമിന്റെ ഭാര്യ അങ്ങനെ തന്നെ ചെയ്തു. അവൾ പുറപ്പെട്ട ശീലോവിൽ അഹിയാവിന്റെ വീട്ടിൽ ചെന്നു. എന്നാൽ അഹിയാവിന് വാർദ്ധക്യം കണ്ണ് മങ്ങിയിരുന്നത് കൊണ്ട് കാൺമാൻ വഹിയാതിരുന്നു. എന്നാൽ യഹോവ അഹിയാവോട്, യെരോബെയാമിന്റെ ഭാര്യ തന്റെ മകനെ കുറിച്ച് നിന്നോട് ചോദിപ്പാൻ വരുന്നു, അവൻ ദീനമായി കിടക്കുന്നു, നീ അവളോട് ഇങ്ങനെ പ്രകാരം സംസാരിക്കണം, അകത്ത് വരുമ്പോൾ അന്യസ്ത്രീയുടെ പാവം നടിക്കും എന്ന് അരളി ചെയ്തു. അവൾ വാതിൽ കടക്കുമ്പോൾ അവളുടെ കാലച്ച അഹിയാവ് കേട്ടിട്ട് പറഞ്ഞു, എന്തെന്നാൽ യെരോബെയാമിന്റെ ഭാര്യയെ അകത്ത് വരിക, നീ ഒരു അന്യസ്ത്രീ എന്ന് നടിക്കുന്നത്.
കൊടുത്തായിട്ട് അങ്ങനെ അവിടെ യഹോവ കൊടുത്ത അരുളപ്പാട് രാജ്ഞിയോട് അറിയിക്കുന്നത് കാണുന്നത്. അപ്പൊ ഇസ്രായേൽ രാജാവായ യെരോബെയാമിന്റെ പുത്രൻ അബിയാമിന് അസുഖം ഉണ്ടാകുന്നു. ഇപ്പം കളക്കുട്ടികളോടുള്ള പ്രാർത്ഥനകളൊന്നും ഫലിക്കാത്തതുകൊണ്ട് അഹിയാവിന്റെ അടുത്ത് ഭാര്യയെ അയക്കുന്നു. കുട്ടി ജീവിക്കുമോ മരിക്കുമോ എന്നുള്ളതാ പ്രധാനമായിട്ടും അറിയേണ്ടത്. ഇപ്പൊ പ്രവാചകന്മാരെ കാണാൻ പോകുമ്പോൾ കാഴ്ചകളൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ഇവിടെ ഈ രാജ്ഞി കൊണ്ടുപോകുന്ന കുറെ അടകളും ഒരു തുരുത്തി തേനുമായിട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 1:2 8:8 ഒക്കെ ഇതുപോലെ ദീനം അസുഖം മാറുമോ എന്നറിയുന്നതിന് വേണ്ടി പ്രവാചകന്മാരുടെ അടുത്ത് ദൈവം എന്താണ് പറയുന്നതെന്നറിയാൻ പോകുന്നതായിട്ടുള്ളതായ സംഭവങ്ങൾ നമ്മൾക്ക് കാണാം. ഏതായാലും വേഷപ്രച്ഛന്നനായി രാജ്ഞി വരുന്ന വിവരം യഹോവ തന്നെ പ്രവാചകനെ, അഹിയ പ്രവാചകൻ, അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേര് ശീലോം എന്നാണ്, ശീലോവിലുള്ള അഹിയ പ്രവാചകനെ അറിയിക്കുന്നു. അപ്പൊ അദ്ദേഹം അന്ധനായിരുന്നു, പക്ഷെ അവൾ അന്യസ്ത്രീയുടെ ഭാവം നടിക്കുമെന്നൊക്കെ യഹോവ നേരത്തെ തന്നെ പ്രവാചകനെ അറിയിക്കുന്നുണ്ട്. അപ്പം സംബോധന ചെയ്യുന്നത് തന്നെ വേറൊരു സ്ത്രീ എന്നുള്ള നാട്യത്തിൽ വരുമ്പോ യെരോബെയാമിന്റെ ഭാര്യയെ അകത്തു വരിക, നീ ഒരു അന്യസ്ത്രീയുടെ അന്യസ്ത്രീയിൽ നിന്ന് അടിക്കുന്നത് എന്തിന്, എനിക്ക് കഠിന വർത്തമാനം നിന്നെ അറിയിക്കുവാൻ നിയോഗം ഉണ്ട്. 6 വാക്യത്തിൽ അങ്ങനെ പറയുന്നത്, കഠിന വർത്തമാനം നിന്നെ അറിയിക്കുവാൻ നിയോഗമുണ്ട്. ഇവിടെ തന്നോട് യഹോവ അരളി ചെയ്ത കാര്യങ്ങളൊക്കെയും പ്രവാചകൻ രാജ്ഞിയോട് അതേപടി പറയുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 14:4 നമ്മൾ വായിക്കുന്നത്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഇസ്രായേലിയർ സത്യപ്രവാചകന്മാരുടെ അടുക്കൽ വെളിപാട് അറിയാൻ വരുമ്പോൾ യഹോവയായ ദൈവം തന്നെ അവരോട് ഉത്തരമരുളും എന്നാണ് എസെക്കിയേൽ പ്രവാചകൻ പറയുന്നത്. അപ്പൊ ഇവിടെ യഹോവയായ ദൈവം തന്നെ ആണ് അഹിയ പ്രവാചകനിലൂടെ രാജ്ഞിയോട് ഉത്തരം പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഞാൻ വായിക്കുന്നില്ല, അന്ന് സമ്മറിയായിട്ട് പറയാം. യഹോവ യെരോബെയാമിനെ ഉയർത്തി ദാവീദ് ഗൃഹത്തിൽ നിന്ന് അധികാരം കീറിയെടുത്ത് അയാൾക്ക് നൽകിയെങ്കിലും അയാൾ പൂർണ്ണ മനസ്സോടെ ദാവീദിനെ പോലെ യഹോവയെ അനുസരിക്കാതെ മറ്റുള്ള മുമ്പുള്ളവരെ എല്ലാവരെക്കാളും കൂടുതൽ ദോഷം ചെയ്തു, ദൈവത്തെ അനുസരിച്ചില്ല. 2 പറയുന്ന കാര്യം, അന്യ ദൈവങ്ങളെ ഉണ്ടാക്കി ദൈവത്തെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. ഏറ്റവും പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലെ പ്രയോറിറ്റി ദൈവത്തിനായിരിക്കണം, പക്ഷെ ഇവിടെ അദ്ദേഹം ദൈവത്തെ പുറകിൽ കളഞ്ഞു. ശലോമോനോ പോലും ഇത്രഹീനമായിട്ട് ദൈവത്തെ ഉപേക്ഷിച്ചു കളഞ്ഞില്ല. 3 ശപിക്കുകയാണ്, സ്വതന്ത്രനും അസ്വതന്ത്രനുമായ എല്ലാ പുരുഷ പ്രജയും ഞാൻ ഇസ്രായേലിൽ നിന്ന് നീക്കിക്കളയും. തീരെ മുടിഞ്ഞു പോകുന്നത് പോലെ, അതായത് പുഷ്ടം കോരിക്കളയുന്നത് പോലെ യെരോബെയാമിന്റെ ഗൃഹത്തെ കോരിക്കളയും. അവന്റെ സന്തതികളിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവരെ നായ്ക്കളും വയലിൽ വെച്ച് മരിക്കുന്നവരെ ആകാശത്തിലെ പക്ഷികളും തിന്നും. ഇത് യഹോവ യെരോബെയാമിന് കൊടുക്കുന്ന ശാപമാണ് യെരോബെയാം ഗൃഹത്തിന്. ഇത് രാജ്ഞിയോട് പറഞ്ഞു, അതുകൊണ്ട് നീ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, അതുകൊണ്ട് നീ എഴുന്നേറ്റ് പോകുക, നീ തിരിച്ച് പട്ടണത്തിൽ ചെന്ന് കാല് കുത്തുന്ന ഉടനെ കുട്ടി മരിച്ചു പോകും. ഈ കുട്ടിയിൽ മാത്രം, പക്ഷെ ഈ കുട്ടിയിൽ മാത്രം അത്ര തിന്മ ദൈവം കാണുന്നില്ല. ദൈവപ്രസാദമുള്ള ഒരു കാര്യം കുറച്ച് ഈ കുഞ്ഞിൽ ഉള്ളത് കൊണ്ട് അവനെ മാത്രം കല്ലറയിൽ അടക്കുവാൻ കഴിയും. അല്ലാത്തവരെ എന്താ പറഞ്ഞേ, പട്ടാതി മരിക്കുന്നവരെ നായ്ക്കളുടെ ദിനം, അല്ലാത്ത സന്തതി പരമ്പരകളിലൊക്കെ ഉള്ളവരെ, ആഗ്രഹവാസികളെ എല്ലാം, പട്ടണത്തിൽ മരിക്കുന്നവരെ നായ്ക്കളുടെ ദിനം, വയലിൽ മരിക്കുന്നവരെ പക്ഷികളുടെ ദിനം. പക്ഷെ ഈ കുഞ്ഞിനെ മാത്രം കല്ലറയിൽ അടക്കും. അവനെ കുറിച്ച് ഇസ്രായേൽ ജനമെല്ലാം വിലപിക്കും. അവനൊരു നല്ല ശവസംസ്കാരം, ഒരു നല്ല കല്ലറയിലെ അടക്കം തന്നെ ലഭിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് രാജ്ഞിയോട് പറയുകയാണ്, തനിക്ക് യഹോവ തനിക്കൊരു രാജാവിനെ ഇസ്രായേലിൽ എഴുന്നേൽപ്പിക്കും, അവനെ യരോബെയാമിന്റെ ഗൃഹത്തെ ഛേദിച്ചു കളയും. അതായത് ഒരു പുതിയ രാജാവ് നിമിത്തം യരോബെയാമിന്റെ ഗൃഹം ഛേദിച്ചു കളയും. യരോബെയാമിന്റെ വലിയ തെറ്റ് പറയുന്നത്, അവൻ അശേര പ്രതിഷ്ഠകളെ ഉണ്ടാക്കി യഹോവയെ കോപിപ്പിച്ചു. ഓട വെള്ളത്തിലാടുന്ന പോലെ ആടത്തക്കവണ്ണം ദൈവം അവരെ അടിക്കും. അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത് ദേശത്തു നിന്ന് അവരെ പറിച്ച് നദിക്കക്കരെ ചിതറിച്ചു കളയും. അത് സംഭവിച്ചതാണ്. ഇന്നും അവരെവിടെയാണെന്ന് നമുക്ക് അറിയുന്നില്ല. അതുപോലെ ചിതറിക്കപ്പെട്ടു പോയി. എന്നിട്ട് ഭർത്താവിനെ കുറിച്ച് രാജ്ഞിയോട് പറയാണ്, സ്വയമായി പാപം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്ത യരോബെയാം നിമിത്തമാണ് യഹോവ ഇസ്രായേൽ രാജ്യത്തെയും നിവാസികളെയും ഉപേക്ഷിച്ചു കളയുന്നുണ്ട്. അതുകൊണ്ട് അവന് വലിയ രാജ്ഞി പോകുന്നു. പ്രവാചകൻ പറഞ്ഞതുപോലെ കുട്ടി മരിക്കുകയും കുട്ടിയെ അടക്കം ചെയ്യുകയും ചെയ്യുന്നു. യരോബെയാമിന്റെ ഭരണകാലം 22 സംവത്സരം മാത്രമായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ പുത്രനായ നാദാബ് രാജാവാകുന്നു. അപ്പൊ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പറഞ്ഞത്, ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാം.
താങ്ക് യു കച്ചമ്മ, നല്ല ഒരു കഥ പറയുന്ന പോലെ ഞങ്ങൾക്ക് കേട്ടിരിക്കാൻ കഴിഞ്ഞു. ഇത് ഒരാൾ പറഞ്ഞു തരുമ്പോൾ അതിന്റെ അടുക്കനുസരിച്ച് പോകുന്നത് മൂലം നമുക്ക് ഒത്തിരി മനസ്സിലാവുന്നുണ്ട്. അത് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊച്ചമ്മ നാളെയും ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കും. ഇത് നാളെ ഈ 14 അധ്യായത്തിന്റെ ബാക്കി നാളെ തുടരും. ഇതൊക്കെ ഇത് പലർക്കും ഇതിനെ കുറിച്ച് ഞാൻ ഇമെയിൽ ചെയ്തിട്ടുണ്ട് എങ്കിലും അറിവില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ആ ഇമെയിലുകളൊക്കെ എല്ലാ പള്ളി യൂണിറ്റ് സെക്രട്ടറിമാർക്കും അയച്ചു കൊടുത്താൽ അവര് മറ്റുള്ളവരെ അറിയിക്കണം എന്ന് ഒരു അഭ്യർത്ഥന കൂടെ ഉണ്ട്. ഇത് മറ്റുള്ളവർ അറിഞ്ഞില്ലെങ്കിൽ ആളുകൾ കേറാൻ അറിയത്തില്ല അവർക്ക്. അതുകൊണ്ട് ഞാൻ അയച്ച ഇമെയിലിനകത്ത് ഇത് എഴുതിയിട്ടുണ്ട്, കൊച്ചുമായിരിക്കും ക്ലാസ് എടുക്കുന്നുള്ളത്. അത് എല്ലാവരും ഒന്ന് ഫോർവേഡ് ചെയ്ത് അല്ലെങ്കിൽ ഫോണിൽ കൂടെ എങ്കിലും വിളിച്ച് പറഞ്ഞില്ലേ ഒന്ന് അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാളെ കൊച്ചുമ ക്ലാസ് എടുക്കുന്നതായിരിക്കും. വേറെ അനൗൺസ്മെന്റ് ഒന്നുമില്ല. അച്ഛനുണ്ടോ? സ്നേഹവാനായ പിതാവേ, ഈ സന്ധ്യാസമയത്ത് അങ്ങയുടെ വചനങ്ങളും പഴയ ചരിത്രങ്ങളും പഠിക്കുവാൻ തന്ന അവസരത്തിന് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരു മനസ്സോടെ ഇത് കേട്ട് നിന്നെ എങ്ങനെ സേവിക്കണമെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തുറക്കണമേ. നിനക്ക് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ ചിന്തിക്കുവാനോ ഞങ്ങൾക്ക് ഒരിക്കലും ഇവിടെ വരരുതേ. ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് ഞങ്ങൾക്കൊരു മാർഗദർശനമായി അവിടെ നിന്ന് കാട്ടിത്തരണമേ. ഞങ്ങളുടെ പ്രവൃത്തികളും ചിന്തകളും എല്ലാം ശുദ്ധീകരിക്കത്തക്ക വണ്ണം ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അവിടുന്ന് നിയന്ത്രിക്കണമേ. വാക്കുകളെ അങ്ങയുടെ ഞങ്ങളുടെ വായിൽ തരുന്നത് സ്വച്ഛതാത്മാവായിരിക്കണമേ. എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ് എടുത്ത കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയ്ക്കും അച്ഛനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ധാരാളമായ കുറവുകളാൽ നിറയ്ക്കണമേ. നീ ഇനിയും പല ദൈവകാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം അവരെ നീ ശക്തിപ്പെടുത്തണമേ. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. പ്രയാസത്തിലും കഷ്ടപ്പാടിലും കഴിയുന്നവർക്ക് നീ ആശ്വാസം പകരണമേ. പിതാവേ, ഇന്നത്തെ രാത്രിയിൽ സുഖമായിട്ടുള്ള ഉറക്കം തന്ന് നാളത്തെ പ്രഭാതം കാണുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. നിന്റെ കൃപ എപ്പോഴും ഞങ്ങളുടെ കൂട്ടുണ്ടായിരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ഗുഡ് ഈവനിങ് എവരി വൺ. താങ്ക് യു ഫോർ ലിസണിങ്.